ഡിസ്കോഴ്സ് ഡേട്ടൻ. സാധനയുടെ 10-ാം ദിവസം പൂർണ്ണമായി. 10-ാം ദിവസം പൂർണ്ണമായി. നാളെ പ്രഭാതത്തിൽ ശിബിരം സമാപിക്കും. 9 ദിവസങ്ങളായി ധർമ്മത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ കേട്ടു. 10 ദിവസം അഭ്യാസവും ചെയ്തു. ധർമ്മത്തിന് വളരെ ആഴങ്ങളുണ്ട്. ഇപ്പോൾ അവ്യക്തമായ ഒരു ചെറിയ കാൽവയ്പ് നടത്തി. വളരെ ആഴത്തിലുള്ള സത്യങ്ങളെ അനുഭവിച്ചറിയണം. എന്നാൽ ഇന്ന് അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നില്ല. തിയറിയും പ്രാക്ടീസും സിദ്ധാന്തവും അഭ്യാസവും രണ്ടും ഒരുപോലെ പോകണം. എത്രമാത്രം അഭ്യാസം ചെയ്യുന്നുവോ അത്രയും മാത്രം കാര്യങ്ങൾ സൈദ്ധാന്തികമായും മനസ്സിലാക്കണം. അല്ലെങ്കിൽ ബുദ്ധിവിലാസത്തിൻ്റെ വാണീവിലാസത്തിൻ്റെ വിഷയമായി മാറിപ്പോകും. ആവശ്യമുള്ള കാര്യമാകില്ല. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരമുള്ള ഈ ധർമ്മചർച്ചയിൽ ഈ രണ്ടു വിഷയത്തിലും ഇതുവരെ നമ്മൾ എന്താണ് പഠിച്ചത് എന്നുള്ളതിൻ്റെ പുനരവലോകനം ചെയ്യാം. ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് സംശയമൊന്നുമില്ല എന്നുറപ്പു വരുത്തുക. സന്ദേഹങ്ങളൊന്നുമില്ല എന്ന്, യാതൊന്നും തെറ്റായ വിധത്തിലല്ലോ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നും ശ്രദ്ധിക്കണം. വളരെ ശരിയായ വിധത്തിൽ ധർമ്മം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ മുന്നോട്ടു പോകുമ്പോൾ ഇതെങ്ങനെ ധാരണം ചെയ്യും? അതെങ്ങനെ ജീവിതത്തിൽ പകർത്തും? അതുകൊണ്ട് ഇന്നത്തെ സന്ധ്യയിൽ ഈ 10 ദിവസങ്ങളിൽ എന്തു പഠിച്ചു എന്ന് നോക്കാം. എന്തു പഠിച്ചു? ജോലി ആരംഭിച്ച ഉടനെ 3 രത്നങ്ങളെ ശരണം പ്രാപിച്ചു. ബുദ്ധനിൽ ശരണം, ധർമ്മത്തിൽ ശരണം, സംഘത്തിൽ ശരണം. പലർക്കും ഇത് സംബന്ധിച്ച് പ്രയാസങ്ങളുണ്ടാകുന്നു. പ്രയാസങ്ങൾ ശരിക്കും മനസ്സിലാകുന്നു. പരിഭ്രമം തോന്നാം. ധർമ്മം ഗംഗയാണ്. ഇതെല്ലാവർക്കുമുള്ളതാണ്. ഇതെല്ലാവർക്കും ലാഭകരമാണ്. അതുകൊണ്ട് എല്ലാ പ്രകാരത്തിലുള്ള സമ്പ്രദായത്തിലുള്ള വിശ്വാസത്തിലുള്ള പരമ്പരകളിലുള്ള ആളുകൾ വരുന്നു, വരേണ്ടതുമാണ്. പല പല ജാതിമതങ്ങളിൽപ്പെട്ട ആളുകൾ ഇവിടെ വരികയും വരുമ്പോൾ തന്നെ അവരോട് 3 രത്നങ്ങളിൽ ശരണം പ്രാപിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ, അതായത് ബുദ്ധനിൽ, ധർമ്മത്തിൽ, സംഘത്തിൽ, അപ്പോൾ ചിലർ പരിഭ്രമിച്ചു പോകും. എന്നെ ഇവരുടെ സമ്പ്രദായത്തിലേക്ക് മാറ്റുകയൊന്നുമല്ലോ. ദീക്ഷയെങ്ങാനുമാണോ ഇവർ നടത്തുന്നത്? അപ്പോഴും പറഞ്ഞു മനസ്സിലാക്കി. മുഴുവനായും മനസ്സിലായി, മനസ്സിലായില്ല. എന്നാൽ എൻ്റെ പിന്നാലെ ഞാൻ പറയുന്നതനുസരിച്ച് പറയുവാൻ പറഞ്ഞു. ഞാനും പറഞ്ഞു, ഇല്ലെങ്കിൽ ഇവിടെയൊന്നും പഠിപ്പിക്കുകയില്ല. ചിലർ പറഞ്ഞു കാണുകയില്ല, എങ്ങനെ അറിയാൻ? അങ്ങനെയും ചിലരുണ്ട്. കാര്യം മനസ്സിലാകാത്തതുകൊണ്ടാണ് ഇങ്ങനെയുണ്ടാകുന്നത്. ഒരിക്കൽ കൂടി ഈ 3 രത്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം. ബുദ്ധം ശരണം ഗച്ഛാമി എന്ന് പറയുമ്പോൾ ഗൗതമൻ ശരണം ഗച്ഛാമി എന്ന് പറഞ്ഞില്ല. ഗൗതമ ബുദ്ധം ശരണം ഗച്ഛാമി എന്നും പറഞ്ഞില്ല. ബുദ്ധം ശരണം എന്നാൽ ബോധിയിൽ ശരണം. ഗുണങ്ങളിലാണ് ശരണം പ്രാപിക്കുന്നത്. ഒരു വ്യക്തി ഞാൻ ബുദ്ധനിൽ ശരണം പ്രാപിക്കുന്നു, എന്നെ ബുദ്ധൻ മുക്തനാക്കും എന്ന ഭാവത്തോടെ പറയുകയാണെങ്കിൽ അയാൾക്ക് ധർമ്മം മനസ്സിലായില്ല. ആരും നമ്മളെ അക്കരെ കടത്തുവാനില്ല. ഈ ഭ്രമത്തിൽ നിന്നും പുറത്താകുകയാണ് ധർമ്മം. അക്കരെ കടക്കാത്തയാൾക്ക് ഈ ഭ്രമമുണ്ടായെന്ന് വരാം. യഥാർത്ഥത്തിൽ മുക്തനായ വ്യക്തിക്കറിയാം മറ്റാരുമല്ല അക്കരെ കടത്തുന്നത്. സ്വന്തം പരിശ്രമത്താൽ പുരുഷാർത്ഥം ചെയ്ത് അക്കരെ കടക്കണം. എൻ്റെ തന്നെ പരിശ്രമം കൊണ്ട്, പുരുഷാർത്ഥം കൊണ്ട് എൻ്റെ വികാരങ്ങൾ എടുത്തു കളഞ്ഞു. അങ്ങനെയുള്ള ധർമ്മം പഠിപ്പിക്കുമ്പോൾ പറയും, ഒരാൾ തഥാഗതനായാൽ കേവലം മാർഗം മാത്രം ആഖ്യാനം ചെയ്യും. ഇങ്ങനെയാണ് വഴിയെന്ന് കാണിച്ചു തരും. ഇതുതന്നെയാണ് വഴി എന്ന് പറഞ്ഞു തരും. കാരണം ആ വഴിയിൽ കൂടി നടന്നിട്ടുള്ളയാളാണ്. നടന്നിട്ടുള്ളതുകൊണ്ടാണ് തഥാഗതൻ എന്ന പേര് വന്നത്. തഥതയുടെ കൂട്ടുപിടിച്ച് പിടിച്ച് എന്ന് പറഞ്ഞാൽ അനുഭവത്തിൽ കൂടി അറിയുന്ന, സത്യത്തിൻ്റെ കൂട്ടുപിടിച്ച് നടന്ന് നടന്ന് മുക്താവസ്ഥയിലെത്തിച്ചേർന്നപ്പോൾ തഥാഗതനെന്ന് പറയപ്പെട്ടു. ഇതുപോലെ ഏതെങ്കിലും വ്യക്തി സത്യത്തിൻ്റെ കൂടെ, സത്യത്തോടുകൂടി നടന്ന് നടന്ന് മുക്താവസ്ഥയിലെത്തിച്ചേർന്ന വ്യക്തി മുക്താവസ്ഥയിലെത്തിച്ചേരാനുള്ള വഴി പറഞ്ഞു തരും. പക്ഷേ സ്വയം നടക്കേണ്ടി വരും. അപ്പോൾ ഇത്രയും ഗംഭീരമായി ബുദ്ധൻ പറയുന്നു, ജോലി നീ തന്നെ ചെയ്യണം, തപസ് നീയാണ് ചെയ്യേണ്ടത്. ഒരു തഥാഗതനുണ്ട് എങ്കിൽ കേവലം മാർഗം പറഞ്ഞു തരും. അങ്ങനെയുള്ളയാളെക്കുറിച്ച് എന്നെ ഇദ്ദേഹം മുക്തനാക്കും എന്ന് വിശ്വസിച്ചാൽ കാര്യമീ പറയുന്നയാൾക്ക് മനസ്സിലായിട്ടില്ല. ബോധിയിൽ ശരണം പ്രാപിക്കുകയാണ്. ഒന്നിലധികം പ്രാവശ്യം അദ്ദേഹം പറഞ്ഞു മനസ്സിലാക്കിത്തന്നു. എത്ര സ്പഷ്ടമായാണ് പറഞ്ഞത്! അത്ത ദീപ് വിഹരത്, സ്വയം ദീപുണ്ടാക്കി അതിൽ സ്വയം ശരണം പ്രാപിക്കുക. ന അന്യശരണം, മറ്റ് യാതൊരു ശരണവുമില്ല, സ്വയമേവ ശരണം. എന്നാൽ സ്വന്തമുള്ളിൽ ധർമ്മമുണർത്തി അതിൽ ശരണം. ധമ്മദീപ്, ധർമ്മത്തിൻ്റെ ദീപുണ്ടാക്കുക. സ്വന്തമുള്ളിൽ ധർമ്മത്തിൻ്റെ ദീപുണ്ടാക്കി അതിൻ്റെ ശരണം പ്രാപിക്കുക. ന അന്യശരണം, മറ്റു ശരണമില്ല, മറ്റു വ്യക്തികളിൽ ശരണമില്ല. ഇത്രയും സ്പഷ്ടമായി ഒരു വ്യക്തി പറയുന്നു. സ്വന്തം ദ്വീപുണ്ടാക്കുക, തൻ്റെ ഉള്ളിൽ ധർമ്മത്തിൻ്റെ ദ്വീപുണ്ടാക്കുക. എന്താണ് ദ്വീപ്? ഏതെങ്കിലും മഹാസമുദ്രത്തിൽ ഒരാൾ യാത്ര ചെയ്യുകയാണ് എങ്കിൽ വലിയ കൊടുങ്കാറ്റും വലിയ വലിയ തിരമാലകളും ഉയരുമ്പോൾ ഈ കപ്പൽ എപ്പോൾ മുങ്ങുമെന്നറിയില്ല, ഈ വള്ളം എപ്പോൾ താഴുമെന്നറിയില്ല. അപ്പോൾ അന്വേഷിക്കും, അടുത്തെവിടെയെങ്കിലും ഐലൻഡുണ്ടോ? ഒരു ദ്വീപ് എവിടെയെങ്കിലും കണ്ടിരുന്നെങ്കിൽ അവിടെ എത്തിയാൽ എത്ര വലിയ കൊടുങ്കാറ്റിൽ നിന്നും രക്ഷ കിട്ടുമായിരുന്നു. ഇതേപോലെ ധർമ്മം ധാരണം ചെയ്താൽ ധർമ്മം നമുക്കു ദ്വീപായി. എത്ര വലിയ കൊടുങ്കാറ്റ് ജീവിതത്തിൽ വീശിക്കൊണ്ടിരുന്നാലും എന്തു സങ്കടങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നാലും നമുക്ക് ശരണം ലഭിച്ചു. സ്വന്തമുള്ളിൽ ധർമ്മദ്വീപുണ്ടാക്കിയപ്പോൾ കിട്ടി. സ്വയം ധർമ്മം ധാരണം ചെയ്യുകയില്ല, എന്നിട്ട് മറ്റാരുടെയെങ്കിലും ശരണത്തിൽ ചെന്ന് ഈ വ്യക്തിയുടെ, ഈ ദേവിയുടെ, ഈ ദേവതയുടെ, ഈ ഈശ്വരൻ്റെ, ഈ ബ്രഹ്മാവിൻ്റെ, ഈ മഹാപുരുഷൻ്റെ, ഈ സന്തിൻ്റെ, ഈ ബുദ്ധൻ്റെ, ഈ അർഹതൻ്റെ, ഇന്നയാളിൻ്റെ ശരണം ലഭിക്കും എന്ന് വിശ്വസിച്ചാൽ കാര്യമൊട്ടും മനസ്സിലായിട്ടില്ല. ശരണം മൂന്ന് രത്നങ്ങളുടേതാണ്: ബുദ്ധനെയുള്ള രത്നത്തെ, ധർമ്മത്തിലുള്ള രത്നത്തെ, സംഘത്തിലുള്ള രത്നത്തെ. വീണ്ടും എത്ര സ്പഷ്ടമായാണ് പറഞ്ഞിരുന്നത്! വീണ്ടും വീണ്ടും പറഞ്ഞു തരുന്നു.
ഇതം വിബുദ്ധേ രതനം പണീതം, ഇതം വിധമ്മേ രതനം പണീതം, ഇതം വിസംഘേ രതനം പണീതം.
ബുദ്ധനിൽ ഈ രത്നമുണ്ട്, ധർമ്മത്തിൽ ഈ രത്നമുണ്ട്, സംഘത്തിൽ ഈ രത്നമുണ്ട്. ഗുണം തന്നെ ഗുണം, സ്വഭാവം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഈ ഗുണമുണ്ടെങ്കിൽ ബുദ്ധനാണ്, ഈ ഗുണമില്ലെങ്കിൽ ഈ വ്യക്തി ബുദ്ധനല്ല. ഈ ഗുണമുണ്ടെങ്കിൽ ധർമ്മമാണ്, ഈ ഗുണമില്ലെങ്കിൽ ധർമ്മമല്ല. ഈ ഗുണമുണ്ടെങ്കിൽ സംഘമാണ്, ഈ ഗുണമില്ലെങ്കിൽ സംഘമല്ല. അവരിലുള്ള രത്നത്തിൽ ശരണം, രത്നത്തിനെയാണ് സ്വീകരിക്കുന്നത്. ശരണം ഗുണങ്ങളുടേതാണ്. ഗുണമൊരു വ്യക്തിയല്ല, അതുകൊണ്ട് നമുക്ക് പറയാനും പറ്റുകയില്ല, ഗുണമേ ഞാൻ നിന്നിൽ ശരണം പ്രാപിക്കുന്നു, എനിക്ക് മുക്തി നേടിത്തരണം. എന്ത് മുക്തി നേടിത്തരാൻ? ആ ഗുണം ധാരണം ചെയ്യണം, സ്വയം തരണമായി. ആ ഗുണമുള്ളിലുണ്ടായാൽ ചിത്തം നിർമ്മലമായി, ചിത്തത്തിൽ സദ്ഗുണം നിറഞ്ഞാൽ സ്വയം താരണം നടക്കും, അക്കരെ കടക്കും. ധർമ്മധാരണം ചെയ്യലാണ് ശരണം ഗ്രഹിക്കൽ. ഈ ഗച്ഛാമി എന്ന ശബ്ദം പ്രയോഗിച്ചത് ബുദ്ധം ശരണം, ധർമ്മം ശരണം, സംഘം ശരണം ഗച്ഛാമി. ഗച്ഛാമി, ഞാൻ നടക്കുന്നു, പ്രതിപാദനം ചെയ്യുന്നു, ഓരോ അടിയും നടക്കുന്നു ബുദ്ധൻ്റെ ഗുണങ്ങളിലേക്ക്, ധർമ്മത്തിൻ്റെ ഗുണങ്ങളിലേക്ക്, സംഘത്തിൻ്റെ ഗുണങ്ങളിലേക്ക്. അടിയടിയായി നടക്കുന്നു, അതായത് ധർമ്മം ധാരണം ചെയ്യുന്ന മാർഗത്തിൽ ഓരോ അടിയും നടക്കുന്നു. ഈ അർത്ഥത്തിലാണ് ത്രിരത്നത്തെ ശരണം പ്രാപിച്ചത്. ഒരു ജാതിയിൽ നിന്നും മറ്റൊരു ജാതിയിൽ ദീക്ഷ ചെയ്തിട്ട് എന്താണ് പ്രയോജനം? ഇത് ഭാരതത്തിൻ്റെ മാത്രമല്ല, മുഴുവൻ വിശ്വത്തിൻ്റെ ദൗർഭാഗ്യമാണ്. ധർമ്മത്തിൻ്റെ ശുദ്ധമായ സ്വരൂപം നഷ്ടമായി എന്നുള്ളത് ഭാരതത്തിൻ്റെ വളരെ വലിയ ദൗർഭാഗ്യമാണ്. കഴിഞ്ഞ 2000 വർഷങ്ങളായി ഭാരതത്തിൽ ധർമ്മവും ജാതി സമ്പ്രദായവും പര്യായവാചികളായി ഒരേ അർത്ഥത്തിൽ പ്രയോഗിക്കുകയാണ്. വ്യക്തമായും സാമ്പ്രദായികമായ കാര്യങ്ങളെ ധർമ്മമെന്ന അർത്ഥത്തിൽ പറഞ്ഞു തുടങ്ങി. ധർമ്മത്തെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ, ബർമ്മയിൽ നിന്നും ഞാൻ ഇവിടെ വന്നിട്ട് ഇത്രയും വർഷമായി, ധർമ്മശബ്ദം എന്ന് പ്രയോഗിക്കുന്നത് കേട്ടാൽ ഉടനെ ഏത് ധർമ്മം? ബൗദ്ധധർമ്മം, ജൈനധർമ്മം, ഹിന്ദുധർമ്മം, ക്രിസ്തുധർമ്മം, മുസ്ലിം ധർമ്മം, സിഖ് ധർമ്മം, ഏത് ധർമ്മത്തെക്കുറിച്ചാണ് പറയുന്നത്? ഈ വിശേഷണം കൂടിയില്ലെങ്കിൽ ധർമ്മമേയില്ല എന്നതുപോലെയായി. ധർമ്മത്തിൻ്റെ കൂടെ ഏതെങ്കിലും വിശേഷണം നിർബന്ധമായും വേണം. ഒരു വാല് വേണം, ഹിന്ദുവെന്നായാലും ബൗദ്ധനെന്നായാലും ക്രിസ്തുവെന്നായാലും മുസ്ലിമെന്നായാലും കൂടിച്ചേർന്നാലേ ധർമ്മമാകൂ എന്നായിത്തീർന്നു. ധർമ്മത്തിന് അതിൻ്റേതായ അസ്തിത്വമുണ്ട്, മഹത്തായ അസ്തിത്വം, അനന്തമായ പ്രകൃതിയുടെ നിയമം. എല്ലാവരിലും ഒരേപോലെ പ്രാവർത്തികമാണ്, ഓരോ അണുവിലും ധാരണം ചെയ്തിരിക്കുന്നത്, സജീവവും നിർജീവവുമായ എല്ലാത്തിലും ഒരുപോലെ അനുശാസിക്കപ്പെടുന്നത്. ആ ഋത്, ആ വിശ്വവിധാനം, ഭാരതത്തിൽ അതിനെയാണ് ധർമ്മമെന്ന് പറഞ്ഞിരുന്നത്. അതെങ്ങനെ ഹിന്ദുവാകും, അതെങ്ങനെ ബൗദ്ധനാകും, ക്രിസ്ത്യനാകും, ജൈനൻ എങ്ങനെയാകും? ഇതെല്ലാം സമൂഹങ്ങളാണ്, കുറേ ആളുകളുടെ സമൂഹം, ഒരേ തരത്തിലുള്ള രീതി ആചാരങ്ങൾ പാലിച്ചു വരുന്ന കുറേ ആളുകളുടെ സമൂഹം, സമാജമാണ്. ഒരുപോലെയുള്ള ആചാരങ്ങൾ, ഉത്സവങ്ങൾ, വ്രത ഉപാസനകൾ ചെയ്യുന്നവർ, കർമ്മകാന്ഡങ്ങൾ അനുഷ്ഠിക്കുന്നവർ, അപ്പോൾ ഒരു സമൂഹം. ധർമ്മവുമായി ഒരു ബന്ധവുമില്ല, വളരെ ദൂരത്തിൽ നിന്ന് പോലും യാതൊരു ബന്ധവുമില്ല, അകന്ന ബന്ധം പോലുമില്ല. ധർമ്മം പ്രകൃതിയുടെ നിയമമാണ്. തീയിൻ്റെ ധർമ്മം ജ്വലിക്കലും ജ്വലിപ്പിക്കലും, അത് നിയമമാണ്, തീയിൻ്റെ സ്വഭാവമാണ്. ഭാരതത്തിൽ ധർമ്മശബ്ദത്തിൻ്റെ അർത്ഥം സ്വഭാവമെന്നായിരുന്നു, ലക്ഷണമെന്നായിരുന്നു. ഗുണധർമ്മ സ്വഭാവം, ലക്ഷണം, ശബ്ദങ്ങൾ പര്യായവാചിയായിരുന്നു. തീയിൻ്റെ, അഗ്നിയുടെ സ്വഭാവം ജ്വലിക്കലും ജ്വലിപ്പിക്കലും. ഈ സ്വഭാവമില്ലെങ്കിൽ അത് അഗ്നി എങ്ങനെയാകും? അതിനെ അഗ്നിയെന്ന് എങ്ങനെ പറയും? അതേപോലെ മഞ്ഞിന് ശീതളമായിരിക്കുക, ശീതളമാക്കുക, അതിൻ്റെ ധർമ്മമാണ്. അത് ശീതളമല്ല, ശീതളമാക്കുന്നില്ല എങ്കിൽ മഞ്ഞ് എങ്ങനെയാകും? മറ്റേതെങ്കിലും ആയിരിക്കും. ശരിക്കും ഇതുപോലെ തന്നെ പ്രകൃതിക്ക് അച്ചട്ടായ നിയമങ്ങളുണ്ട്. അവയെല്ലാവരിലും ഒരേപോലെ പ്രാവർത്തികമാകും. വികാരങ്ങളുടെ ധർമ്മമാണ് വ്യാകുലമാക്കുക, വ്യാകുലമാകുക. സ്വയം വ്യാകുലമാകും, മറ്റുള്ളവരെ വ്യാകുലമാക്കും. വികാരങ്ങൾ ഉണർന്നാൽ ഏതു വ്യക്തിയിലാണോ ഉണർന്നത്, അയാൾ വ്യാകുലനായി. ചുറ്റുപാടുമുള്ള വാതാവരണവും വ്യാകുലമാകും. വികാരം പോയിക്കഴിഞ്ഞാൽ, നിർവികാരനായിത്തീർന്നാൽ, നിർവികാര ചിത്തത്തിൻ്റെ സ്വഭാവമാണ്, ധർമ്മമാണ്, വളരെ സുഖശാന്തി, വളരെ സുഖശാന്തി സ്വയം അനുഭവിക്കും, മറ്റുള്ളവർക്കും സുഖശാന്തിയെ നൽകും. ഇതതിൻ്റെ ധർമ്മമാണ്, അതിൻ്റെ സ്വഭാവമാണ്. ഇത്രയും സരളമായതാണ് ധർമ്മത്തിൻ്റെ മുഖ്യമായ കാര്യം. നഷ്ടപ്പെട്ടു, ധർമ്മത്തിനെ സമ്പ്രദായങ്ങളിൽ കൂട്ടിക്കെട്ടി, ഒരു തരത്തിൽ ധർമ്മം ലുപ്തമായി എന്ന് പറയാം. വീണ്ടും പുതിയ രൂപത്തിൽ ഉണർന്നു വരട്ടെ. ഹിന്ദുവെന്ന് പറയുന്നയാൾ തന്നെ ഹിന്ദുവെന്ന് തന്നെ പറഞ്ഞോട്ടെ, ദോഷമില്ല. ആഘോഷങ്ങളും ഉത്സവങ്ങളും അതേപോലെ തന്നെ നടക്കട്ടെ. ആചാരങ്ങൾ, വിചാരങ്ങൾ അതുതന്നെ ആയിക്കൊള്ളട്ടെ, ഒരു ദോഷവുമില്ല. പക്ഷേ ധർമ്മവാനായിരിക്കണം. ജൈൻ തന്നെ ജൈനനെന്ന് തന്നെ പറഞ്ഞോട്ടെ, ക്രിസ്ത്യൻ ക്രിസ്ത്യനെന്ന് തന്നെ പറഞ്ഞോട്ടെ, മുസൽമാനെന്ന് പറഞ്ഞോട്ടെ, ബൗദ്ധനെന്ന് പറഞ്ഞോട്ടെ, ധർമ്മവാനായിരിക്കണം. ധർമ്മവാനാകാതെ ഒരാൾ ഞാൻ തീവ്ര ഹിന്ദുവാണ്, തീവ്ര ബൗദ്ധനാണ്, തീവ്ര ക്രിസ്ത്യാനിയാണ്, തീവ്ര മുസ്ലിമാണ്, തീവ്ര സിഖാണ് എന്നൊക്കെയാണ് പറയുന്നതെന്നും കാണുന്നതല്ലേ? ധർമ്മത്തിൻ്റെ ലവലേശം പോലും ഇല്ലാത്ത വ്യക്തി, തെല്ലും ശീല സദാചാരങ്ങളില്ലാത്ത വ്യക്തി, മനസ്സുവശത്തല്ല, മനസ്സ് നിർമ്മലമല്ല. ധർമ്മത്തിന് ഈ മൂന്നേ മൂന്ന് കാര്യങ്ങളേയുള്ളൂ: ശരീരവും വാണിയും കൊണ്ട് ദുഷ്കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക, സദാചാരത്തോടെ ജീവിക്കുക, ധർമ്മത്തിൻ്റെ ആദ്യപടി. തൻ്റെ മനസ്സിനെ വശത്താക്കുക, മനസ്സിൻ്റെ സ്വാമിയാവുക, ധർമ്മത്തിൻ്റെ രണ്ടാം പടി. മനസ്സിനെ നിർമ്മലമാക്കുക, ധർമ്മത്തിൻ്റെ മൂന്നാം പടി. ഈ മൂന്ന് കാര്യങ്ങളിൽ യാതൊന്നുമില്ലാത്തവനും തന്നെത്താനെ വലിയ ധർമ്മവാനെന്ന് വിശ്വസിക്കും. എന്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത്? ചില പ്രത്യേക ആഘോഷങ്ങൾ നടത്തുന്നതുകൊണ്ട്, സമ്പ്രദായത്തിൽ, ജാതിയിൽ പറയുന്ന കർമ്മകാന്ഡങ്ങൾ അനുഷ്ഠിക്കുന്നതുകൊണ്ട്, ഈ ദാർശനിക മാന്യതയിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ഞാൻ വലിയ ധർമ്മവാനാണെന്ന് പറയുന്നു. ഒരു ഉന്മാദം ജീവിതം മുഴുവനും കൊണ്ടു നടക്കും. പാവം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. 2000 വർഷങ്ങളുടെ ഇരുട്ട്, ധർമ്മം എന്താണ്, മറന്നുപോയി. ഭാരതത്തിലെല്ലായിടത്തും ഈ അവസ്ഥയായിരിക്കുകയാണ്. ഇത്രയും വർഷങ്ങളായി ഞാൻ ഈ രാജ്യത്ത് വന്നിട്ട്, ശിബിരങ്ങളിൽ ആളുകൾ വരുന്നു, ശിബിരത്തിന് വെളിയിലും ആളുകളുമായി പരിചയപ്പെടുന്നു. ഞാൻ കടുത്ത ഹിന്ദുവാണ്, ഞാൻ കടുത്ത മുസ്ലിമാണ്, ഞാൻ കടുത്ത ക്രിസ്ത്യാനിയാണ്, ഞാൻ കടുത്ത സിഖാണ് എന്നിങ്ങനെയെല്ലാം പറയുന്നവർ ധാരാളം. ഇത്രയും നാളുകളായി ഒരാളെപ്പോലും ഞാൻ കടുത്ത ധാർമ്മികനാണ് എന്ന് പറയുന്നത് കേട്ടിട്ടില്ല, കണ്ടില്ല. വളരെ പ്രയാസമുള്ള കാര്യമാണ് കടുത്ത ധർമ്മവാനാകുക. ധർമ്മിഷ്ഠനാകുക വലിയ കഠിനമാണ്. ഹിന്ദുവാകുക എളുപ്പമാണ്, മുസ്ലിമാകുക എളുപ്പമാണ്, ജൈനാകുക എളുപ്പമാണ്, സിഖാകുക, ബൗദ്ധനാകുക എളുപ്പമാണ്. ധർമ്മവാനാകുക പ്രയാസമാണ്. അകത്തുള്ള അധർമ്മമെല്ലാം ദൂരെ നീക്കിയാൽ പറയാം ധാർമ്മികനായെന്ന്, ദുരാചാരമെല്ലാം ദൂരെ നീങ്ങിയാൽ പറയാം ധാർമ്മികനായെന്ന്. മനസ്സിനെ പൂർണ്ണമായി വശത്താക്കിയാൽ പറയാം ധാർമ്മികനായെന്ന്. പ്രജ്ഞയുണർത്തി ചിത്തത്തെ നിർമ്മലമാക്കി, ആഴത്തിൽ വരെ മനസ്സിനെ നിതാന്ത നിർമ്മലമാക്കിയാൽ പറയാം ഞാൻ ധാർമ്മികനായെന്ന്. കഠിനമായ കാര്യമല്ലേ? ഇതിൽ നിന്നും മാത്രമേ മംഗളമുണ്ടാവുകയുള്ളൂ. സ്വയം തെറ്റിദ്ധാരണയിൽ മുങ്ങി ധർമ്മം ധാരണം ചെയ്യാതെ ഇരിക്കുന്നിടത്തോളം കാലം മംഗളമുണ്ടാകുകയില്ല. സ്വയം എന്തു തന്നെ പേര് പറഞ്ഞു വിളിച്ചാലും യാതൊരു വ്യത്യാസവും ഉണ്ടാകുന്നില്ല. ഈ പേരുകളിൽ എന്തിരിക്കുന്നു? വിവശനയുടെ കാര്യം ഇപ്പോഴാണ് ഇവിടെ ആരംഭിച്ചത്. അതുകൊണ്ട് വ്യക്തമായി മനസ്സിലാകുന്നു, ആളുകൾ ഒരു ശിബിരം, രണ്ട് ശിബിരം, നാല് അഞ്ച് ശിബിരം ചെയ്യുമ്പോഴേക്കും മനസ്സിലാക്കുന്നത്. അഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാക്കുന്നു ഈ ജാതി സമ്പ്രദായമായ കാര്യങ്ങൾ അതിൻ്റെ സ്ഥാനത്ത്, ധർമ്മത്തിൻ്റെ മഹത്തായ അസ്തിത്വം അതിൻ്റെ സ്ഥാനത്ത്. ധർമ്മിഷ്ഠനാകണം, ധർമ്മചാരിയാകണം, ധർമ്മവിഹാരിയാകണം, ഈ ദൃഷ്ടികോൺ വന്നു തുടങ്ങും. സ്വന്തം നന്മ വരിക്കും. എത്രമാത്രം മുന്നേറുന്നുവോ അത്രയും നാടിനും നന്മയുണ്ടാകും. വളരെ കൂടുതൽ മുന്നേറി വിശ്വത്തിൻ്റെ നന്മയ്ക്കായി ശ്രമിക്കും. കാരണം ആളുകൾ ധർമ്മത്തിന്, സദാചാരത്തിന് മഹത്വം കൊടുക്കുവാൻ തുടങ്ങും. ചിത്തത്തിൻ്റെ സാമിത്വത്തിന് മഹത്വം കൊടുത്തു തുടങ്ങും. ചിത്തത്തിൻ്റെ നിർമ്മലതയ്ക്ക് മഹത്വം കൊടുത്തു തുടങ്ങും. അതിൽ സദ്ഗുണമുണരും. മൈത്രി, കരുണ, സദ്ഭാവന, ഇവയ്ക്ക് മഹത്വം കൊടുത്തു തുടങ്ങും. ബാക്കിയെല്ലാം അപ്രധാനം. അതാതിൻ്റെ സ്ഥാനത്ത്. അതിനിതുമായി യാതൊരു ബന്ധവുമില്ല. ഇത് സ്വയം പരിപൂർണമാണ്, സ്വയം പരിശുദ്ധമാണ് എന്ന് മനസ്സിലാക്കി ഇതിന് മഹത്വം കൊടുക്കുവാൻ ആരംഭിക്കും. വളരെ കല്യാണമായിത്തീരും. മനുഷ്യസമാജം മനുഷ്യസമാജം തന്നെയാണ്. രണ്ട്, നാല്, അഞ്ച്, ആറ് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴേ ശരിക്കും കാണാം. നമ്മൾ എത്ര തന്നെ ആഗ്രഹിച്ചില്ല എങ്കിലും അങ്ങനെ സംഭവിക്കുമെന്ന് വലിയ ഭയമുണ്ട്. 500 വർഷത്തിന് ശേഷം ഇന്ന് ഹിന്ദുധർമ്മവും ബൗദ്ധധർമ്മവും ക്രിസ്തുധർമ്മവും ഉള്ളതുപോലെ ഒരു വിവശീധർമ്മവും ഉണ്ടാകും. വിവശനാധർമ്മം. ഒരാൾ വിവശന ചെയ്താലും ഇല്ലെങ്കിലും അച്ഛനും അമ്മയും വിവശികളായിരുന്നതുകൊണ്ട്, മുത്തച്ഛനും അമ്മൂമ്മയും വിവശികളായിരുന്നതുകൊണ്ട്, ആ വീട്ടിൽ ജനിച്ചതുകൊണ്ടും അയാൾ വിവശി എന്നറിയപ്പെട്ടു. വിവശന ചെയ്യാനൊട്ടും അറിഞ്ഞുകൂടാ, ചെയ്യുകയുമില്ല, എന്നാലും സ്വയം വിവശി എന്ന് പറയും. അപ്പോൾ ഇതും സമ്പ്രദായമായില്ലേ? ഇങ്ങനെയാണ് സമ്പ്രദായങ്ങൾ ഉണ്ടാകുന്നത്. ആ അവസ്ഥ എത്ര വൈകി വരുന്നുവോ അത്രയും നല്ലത്. ധർമ്മം അതിൻ്റെ ശുദ്ധരൂപത്തിൽ എത്ര കാലം നിലനിൽക്കുന്നുവോ അത്രയും കല്യാണകാരിയായിരിക്കും. ധർമ്മമുണർന്നു അപ്പോൾ നല്ലതുപോലെ മനസ്സിലാക്കണം. സമ്പ്രദായം കൊണ്ട് നമുക്കൊന്നും നേടാനില്ല. പേർ ബുദ്ധനെന്നായാലും വിവശിയെന്നായാലും യാതൊന്നും നേടാൻ പോകുന്നില്ല. നമ്മൾ എന്താണ് ധാരണം ചെയ്യുന്നത്? ധാരണം ചെയ്യുന്നതിൽ നിന്നും മാത്രമേ നേടുകയുള്ളൂ. പേരുകൾ എന്തിരിക്കുന്നു? ജന്മനാ അന്ധന്, അച്ഛനമ്മമാർ നയനസുഖ എന്ന് പേരിട്ടു. എന്ത് ലാഭം? അന്ധനും നയനസുഖം എന്നാണ് പേര്. ജനിച്ചപ്പോഴേ ദുഃഖിതൻ. പേരാണെങ്കിലോ സദാസുഖ. എന്തിരിക്കുന്നു പേരിൽ? ഞങ്ങളുടെ ഈ രാജസ്ഥാനിൽ ഒരു ചെല്ല് പ്രചാരത്തിലുണ്ട്.
ലക്ഷ്മീധരാനാം നപിസോ നട്ടക്കോ അർബിദ്യാധരാനാം നക്കക്കോ നഖക്കോ.
ലക്ഷ്മീധരൻ എന്ന് പേര്, നയാ പൈസയില്ല. വിദ്യാധരൻ എന്ന് പേര്, കായും ഖായും തിരിച്ചറിയില്ല. ഈ പേരിൽ എന്തിരിക്കുന്നു? എന്ത് ലഭിച്ചു?
ഗംഗാധരാനാം ന നാബോ ന ധോബോ ഓർ യശോധരാനാം കോയ് ജാണേ ന പൂച്ഛേ.
പേര് ഗംഗാധരൻ, കുളിയുമില്ല, അലക്കുമില്ല. പേര് യശോധര, ആരും അറിയുകയില്ല, അന്വേഷിക്കുകയുമില്ല. പേരിൽ നിന്നും എന്ത് കിട്ടി? വളരെ വലിയ ഉയർന്ന നീളമുള്ള പേരിട്ടു. ജീവിതത്തിലല്ലേ കാണേണ്ടത്? നാളെ മുതൽ സ്വയം ധാർമ്മികനെന്ന് പറഞ്ഞു തുടങ്ങിക്കൊള്ളൂ. ഞാനൊരു തീവ്രധാർമ്മികനാണ് എന്നിങ്ങനെ പറയുകയും ജീവിതത്തിൽ ധർമ്മത്തിൻ്റെ ലവലേശം പോലും ഇല്ലായെങ്കിൽ ലാഭം എന്തുണ്ടാകാൻ? വളരെ നല്ലതുപോലെ മനസ്സിലാക്കണം. ധാരണം ചെയ്താലേ ധർമ്മമാകുകയുള്ളൂ. ധാരണം ചെയ്താൽ അതിൻ്റെ ലാഭമുണ്ട്, അല്ലെങ്കിൽ ലാഭമില്ല. അതായത് ധർമ്മത്തെയാണ് നമ്മൾ ശരണം പ്രാപിക്കുന്നത്. ധർമ്മം ജീവിതത്തിൽ പകർത്തുന്നതിനുള്ള ജോലിയാണ് നമ്മൾ ആരംഭിച്ചത്. ഓരോ അടിയായി നടന്നു തുടങ്ങി. ഗച്ഛാമി, നടക്കുകയാണ്, പ്രതിപാദനം ചെയ്യുകയാണ്. ഓരോ അടി നടക്കുന്നു, ധാരണം ചെയ്യുന്നു. ഇങ്ങനെ ചെയ്ത് ചെയ്ത് അന്തിമലക്ഷ്യത്തിലെത്തിച്ചേരും. ഈ ബോധത്തോടുകൂടി ഒരു വ്യക്തിയെയല്ല ശരണം പ്രാപിച്ചിരിക്കുന്നത്. ശരണം ഗുണങ്ങളിലാണ്, നമ്മുടെ ഉള്ളിൽ ചെല്ലുന്ന ഗുണങ്ങളിൽ. ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ധർമ്മത്തിൻ്റെ മാർഗത്തിൽ മുന്നേറുന്നയാൾ യഥാർത്ഥത്തിൽ ധർമ്മതയിൽ പക്വത നേടുകയാണോ എന്നറിയുവാൻ അനേകം അളവുകോലുകളുണ്ട്. ധർമ്മത്തിൽ പരിപക്വത നേടിയിട്ടുണ്ടോ എന്ന് പലതരത്തിൽ പരീക്ഷിച്ചു നോക്കണം. ഒരു പരീക്ഷണം, ധർമ്മത്തിൽ മുന്നേ വന്ന വ്യക്തിയിൽ രണ്ട് ഗുണങ്ങൾ തെളിഞ്ഞു കാണാം. ഈ രണ്ടു ഗുണങ്ങളും സാധാരണ ആളുകളിൽ ദുർലഭമാണ്. ശരിയായ ധർമ്മവാൻ വ്യക്തിയിൽ കാണാവുന്ന ഈ രണ്ടു ഗുണങ്ങളും ഏതൊക്കെയാണ്? എന്താണ് ഈ രണ്ടു ഗുണങ്ങൾ? ഒന്ന്, ധർമ്മത്തിൽ പുഷ്ടനാകുന്ന വ്യക്തി യാതൊന്നും പകരം ആഗ്രഹിക്കാതെ ആളുകളെ സേവ ചെയ്യും. പകരം യാതൊന്നും ആഗ്രഹിക്കുകയില്ല. ഇത് കിട്ടണം, അത് കിട്ടണം എന്ന ആഗ്രഹം ഉണ്ടാകുകയില്ല. മുന്നിൽ വന്ന് സേവ ചെയ്യും. എങ്ങനെ ആളുകൾക്ക് നന്മ വരാം? എങ്ങനെ ആളുകൾക്ക് മംഗളമുണ്ടാകും? എനിക്കെന്ത് ലഭിക്കും എന്ന ഭാവന അയാളുടെ മനസ്സിലുണ്ടാകുകയില്ല. പണമൊന്നും കിട്ടിയില്ലെങ്കിലും ബഹുമാനമെങ്കിലും ആർജിക്കണം. ആളുകൾ എൻ്റെ മുൻപിൽ തലകുനിക്കണം. പറയണം, ഇയാൾ വലിയ സന്താണ്, വലിയ മഹാനാണ്, ഇത്രമാത്രം സേവയാണ് ഞാൻ ചെയ്യുന്നത്. അംഗീകരിക്കുന്നില്ല, എൻ്റെ പ്രയത്നത്തിന് യാതൊരു അംഗീകാരവുമില്ല, ആരും വിലമതിക്കുന്നില്ല. എന്താളുകളാണിവർ? അപ്പോൾ മനസ്സിലാക്കണം, ഇയാളിൽ ധർമ്മം വന്നിട്ടില്ല, ഇപ്പോൾ പക്വത നേടിയിട്ടില്ല. പകരം എന്തെങ്കിലും ആശിച്ചാൽ അവിടെ എല്ലാ ദോഷവുമുണ്ട്. ദാനം ചെയ്തിട്ട് പകരം പ്രസിദ്ധി ആഗ്രഹിച്ചാൽ ധർമ്മം ദൂഷിതമായി. ആരെയെങ്കിലും സ്നേഹിച്ചിട്ട് പകരം എന്തെങ്കിലും ആഗ്രഹിച്ചാൽ ദൂഷിതമായി. സേവ ചെയ്ത് പകരം എന്തെങ്കിലും ആഗ്രഹിച്ചാൽ ആ സേവ ശുദ്ധമല്ല, ധർമ്മമേയല്ല. പകരം യാതൊന്നും ആഗ്രഹിക്കുകയില്ല. ഈ ഗുണം ഏതെങ്കിലും വ്യക്തിയിൽ വന്നാൽ ഇത് പ്രതീകമാണ്, ഈ വ്യക്തിയിൽ ധർമ്മം പരിപക്വമാണ്. അടുത്ത ഗുണം, സ്വയം ആരെയെങ്കിലും സഹായിച്ചിട്ട് പകരമൊന്നും ആശിക്കാതിരിക്കുക. മറ്റാരെങ്കിലും നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്താൽ മനസ്സ് കൃതജ്ഞത കൊണ്ട് നിറയുക. ഇദ്ദേഹത്തിൽ നിന്നും എനിക്ക് ഇന്നത് ലഭിച്ചു. ആരിൽ നിന്നെങ്കിലും ഒരുപിടി അന്നമാണ് ഭക്ഷിക്കാൻ ലഭിച്ചതെങ്കിലും മനസ്സ് കൃതജ്ഞത കൊണ്ട് നിറയണം. ഇയാളിൽ നിന്നും എനിക്കിത് ലഭിച്ചു. ധർമ്മത്തിൽ പക്വത നേടുമ്പോൾ കൃതജ്ഞത എന്ന ഗുണം നിറയും, കൃതജ്ഞത ഉണരുക തന്നെ ചെയ്യും. പഴയ ഭാഷയിൽ ഇതിന് കഥയുത കൃതജ്ഞത എന്ന് പറയുമായിരുന്നു. ഈ അളവുകോലുകളാണ് മനുഷ്യൻ ധർമ്മവാനായി തീരുന്നുവോ എന്നളക്കുവാൻ ഉപയോഗിക്കുന്നത്. ശരണം ഗൗതമനെന്ന സിദ്ധാർത്ഥനെന്ന വ്യക്തിയിലല്ല. എന്നാൽ ധർമ്മത്തിൽ പക്വത നേടുന്തോറും സിദ്ധാർത്ഥ ഗൗതമനെന്ന ബുദ്ധനോട്, വ്യക്തിയോട് കൃതജ്ഞതയുടെ ഭാവം തീർച്ചയായും ഉണരും. ഇദ്ദേഹം എത്ര മംഗളകാരിയായ വിദ്യ! മനസ്സിൻ്റെ ആഴങ്ങളിൽ ചെന്ന് വൈജ്ഞാനികതയോടെ നിർമ്മലമാക്കുന്ന വിദ്യ ഇന്നത് ഭാരതത്തിൽ നിന്നല്ല, ലോകത്തിൽ നിന്ന് തന്നെ ലുപ്തമായിപ്പോയി. എത്ര കഠിനാധ്വാനം ചെയ്താണ് കണ്ടുപിടിച്ചത്! ഇദ്ദേഹത്തിന് കണ്ടുപിടിച്ച് സ്വന്തം നന്മ നേടുക മാത്രമാണ്. സ്വയം മുക്തനായി നിർമ്മലനായി മറ്റാരുടെയും സേവ ചെയ്തില്ല എങ്കിൽ ഈ വിദ്യ സമാപ്തമാകുമായിരുന്നു. എന്നാൽ ഈ വിദ്യ ഉണർന്ന് മുക്തനായപ്പോൾ എന്തുമാത്രം കരുണയാണുണർന്നത്! ഈ ലോകത്തിൽ എല്ലാവരും ദുഃഖിക്കുന്നവരാണ്. ഈ നഷ്ടമായിരുന്ന വിദ്യ എനിക്ക് ലഭിച്ചു. ഇതാളുകൾക്ക് വിതരണം ചെയ്യണം, എല്ലാവർക്കും കൊടുക്കണം. അങ്ങനെ വിതരണം ചെയ്തുകൊണ്ടേയിരുന്നു. അദ്ദേഹം പഠിപ്പിച്ച ആളുകളോട് പറഞ്ഞു, ആളുകളിൽ അനുകമ്പാപൂർവം അവരുടെ സുഖത്തിനായി, തനിക്കു വേണ്ടിയല്ല. ഇതാണ് വിതരണം ചെയ്യുന്നവർക്കുള്ള ആദ്യ നിയമം. തനിക്കു വേണ്ടി ഒന്നും ആഗ്രഹിക്കരുത്. ലോകനന്മ എങ്ങനെയുണ്ടാകും? വളരെയധികം ആളുകൾക്ക് നന്മ എങ്ങനെയുണ്ടാകും? ഈ അനുകമ്പയോടുകൂടി, ഈ കരുണയോടുകൂടി വിദ്യ വിതരണം ചെയ്യണം. അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇത് നമുക്കെങ്ങനെ പ്രാപ്തമാകും? നമുക്ക് പ്രാപ്തമായില്ലേ? കാര്യങ്ങൾ ബുദ്ധനു മുൻപും ഇങ്ങനെ തന്നെയായിരുന്നു. ബുദ്ധൻ്റെ സമയത്തും ഇങ്ങനെ തന്നെയായിരുന്നു. ബുദ്ധനു ശേഷവും ഇങ്ങനെയായിരിക്കും. സ്വന്തം മനസ്സിനെ നിർമ്മലമാക്കുക, വികാരങ്ങളിൽ നിന്നും മുക്തമാക്കുക, വീതരാഗനാകുക, വീതദ്വേഷനാകുക, വീതമോഹമാകുക, സ്ഥിതപ്രജ്ഞനാകുക, അനാസക്തനാകുക, ജീവൻ മുക്തനാകുക. ഈ കാര്യങ്ങൾ സമാപ്തമാകുന്നില്ല, ഇതെന്നും നിലനിൽക്കും. എങ്ങനെ പ്രാപ്തമാകും എന്നുള്ള വിദ്യ സമാപ്തമാകും. വിദ്യ സമാപ്തമായി. എൻ്റെ അനുഭവത്തിലെ കാര്യം പറയാം. വളരെ തീവ്ര ഹിന്ദു, സനാതന കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് വളരെ ചെറുപ്പം മുതലേ സൈദ്ധാന്തികമായ കാര്യങ്ങളെല്ലാം പഠിച്ചും വളർന്നു. ഗീത പഠിച്ചു, വളരെ ഗഹനമായി തന്നെ പഠിച്ചു. എത്ര അറിവുണ്ടായിരുന്നോ അത്രയും പഠിച്ചു, അത്രയും മനസ്സിലാക്കി. ഉപനിഷത്തുകൾ വായിച്ചു. ധർമ്മത്തിൻ്റെ ഈ കാര്യങ്ങളെല്ലാം, അനാസക്തനാകണം, വീതരാഗനാകണം, വീതദ്വേഷനാകണം, സ്ഥിതപ്രജ്ഞനാകണം, ഇതെല്ലാം വായിക്കാറുണ്ടായിരുന്നു. എല്ലാം ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാറുണ്ടായിരുന്നു. എങ്ങനെ ഇതെല്ലാം ആകാം? ആര് പറഞ്ഞുതരാൻ? കാരണം ഈ വിദ്യ ഈ രാജ്യത്തു നിന്നും ലുപ്തമായി. ബുദ്ധിയുടെ തലത്തിൽ ചിന്തനം ചെയ്ത് ഒരാൾ സ്ഥിതപ്രജ്ഞനോ വീതരാഗനോ ആകുക സാധ്യമല്ല, അസംഭവ്യമാണ്. മനസ്സിൻ്റെ മേൽഭാഗം ചിലപ്പോൾ പ്രജ്ഞയിലെത്തിയെന്നിരിക്കാം, മേലെ മേലെ നിർമ്മലവുമായെന്നിരിക്കാം, ബാക്കി ഭാഗം പഴയതുപോലെ രാഗരഞ്ജിതവും ദ്വേഷദൂഷിതവും തന്നെ. അതുപോലെ മോഹവിമൂഢവും. ജീവിതം വികാരങ്ങളാൽ നിറഞ്ഞുകിടക്കുകയാണ്, മോചനമില്ല. എന്നാൽ ഒരു പ്രയാസം പിടയ്ക്കലുണ്ടായിരുന്നു. ഈ ധർമ്മത്തിൻ്റെ സിദ്ധാന്തത്തിൻ്റെ നല്ല കാര്യങ്ങളൊന്നും എന്നിൽ വരുന്നില്ലല്ലോ. ആദ്യ ശിബിരത്തിൽ ഗുരുദേവൻ്റെ അടുത്ത് പോകാൻ വലിയ സംശയമായിരുന്നു. ഇത് ബൗദ്ധന്മാരുടേതാണ്, ബുദ്ധൻ്റേതാണ്. കാരണം ഞാൻ എൻ്റെ സമ്പ്രദായത്തിൻ്റെ കണ്ണട ധരിച്ചിരുന്നു. സ്വയം സമ്പ്രദായവാദിയായിരുന്നതിനാൽ എല്ലാവരും സമ്പ്രദായവാദികളായിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത്. അദ്ദേഹം നല്ലതുപോലെ മനസ്സിലാക്കിത്തരുവാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിലൊരു സമ്പ്രദായവുമായി യാതൊരു ബന്ധവുമില്ല. ഞാൻ ശുദ്ധമായ ധർമ്മമാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ എൻ്റെ കണ്ണിൽ സാമ്പ്രദായികതയുടെ കണ്ണടയല്ലേ ഇരിക്കുന്നത്. എനിക്കതുകൊണ്ട് തോന്നിയത് ഇതിവരുടെ സമ്പ്രദായമാണെന്നാണ്. എന്നാൽ രണ്ട് ദിവസം കഴിഞ്ഞു, നാല് ദിവസം കഴിഞ്ഞു, അഞ്ച് ദിവസം കഴിഞ്ഞു. ഓരോ ദിവസം കഴിയുന്തോറും മനസ്സു ഗദ്ഗദമായി. എങ്ങും ആരും ഈ വിധി പഠിപ്പിച്ചിട്ടില്ല. ഉപദേശങ്ങൾ എല്ലായിടത്തും ഉണ്ടായിരുന്നു. എന്തുമാത്രം ഉപദേശങ്ങളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്! ഞാൻ എന്തുമാത്രം ഉപദേശങ്ങളാണ് കൊടുത്തിട്ടുമുള്ളത്! ഇത് ഗീതാപാഠം, ഇത് ഉപനിഷത് വ്യാഖ്യാനം, ഇത് മറ്റൊരു വ്യാഖ്യാനം. എന്തുമാത്രം ബുദ്ധിവിലാസം, എത്ര വാണീവിലാസമാണ് നടത്തിയിട്ടുള്ളത്! ഇതെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ കഴിയാത്തതിൽ സന്താപമുണ്ടായിരുന്നു. ഈ ടെക്നിക്ക് അത് ജീവിതത്തിൽ പകർത്തുവാനുള്ള വിദ്യ പറഞ്ഞു തന്നപ്പോൾ കൃതജ്ഞത മൂലം മനസ്സ് നിറഞ്ഞു. ജീവിതത്തിൽ പകർത്തുവാനുള്ള വിദ്യയല്ലേ പറഞ്ഞു തന്നത്! നല്ല നല്ല മിഠായിയുടെ വർണ്ണന പല പ്രാവശ്യം നമ്മളെ കേൾപ്പിക്കുകയാണ്. ഇങ്ങനത്തെ മിഠായി വേണം തിന്നാൻ. വീണ്ടും വീണ്ടും ആ മിഠായിയുടെ വർണ്ണന കേട്ടു. ഇങ്ങനെയാണ് മിഠായി, ഇങ്ങനെയാണ് മിഠായി. ഇനി ഒരാൾ യഥാർത്ഥത്തിൽ നമ്മളെ രുചിപ്പിച്ച് കഴിക്കുവാൻ തരുന്നുവെങ്കിൽ നമ്മൾ ആരോടാണ് കടപ്പെട്ടിരിക്കുക? ഒരിടത്ത് വെറും വർണ്ണന, മറ്റൊരിടത്ത് നാവിൽ വെച്ചിട്ട് സ്വാദ് നോക്കുവാൻ പറയുന്നു. ഉപകാരം അദ്ദേഹത്തോടായിരിക്കില്ലേ തോന്നേണ്ടത്? ഈ ബുദ്ധനോട്, സിദ്ധാർത്ഥ ഗൗതമ ബുദ്ധനോട് കൃതജ്ഞത ഉണർന്നു എങ്കിൽ നമ്മൾ ധർമ്മത്തിൻ്റെ പരിപക്വമായതിൻ്റെ ലക്ഷണമാണ്. ഒരു സമ്പ്രദായത്തിൽ ദീക്ഷിക്കപ്പെടുകയില്ല, ധർമ്മത്തിൽ പരിപക്വമാകുകയാണ്. ലോകത്തിൽ നഷ്ടമായിരുന്ന ഈ വിദ്യ അന്വേഷിച്ചു കണ്ടെത്തി. ഇത്രയുമധികം ആളുകളെ പഠിപ്പിച്ചു. അവരോട് ആളുകൾക്ക് വിതരണം ചെയ്യുവാൻ പറഞ്ഞ് തലമുറ തലമുറയായി ആളുകൾ വിതരണം ചെയ്തുകൊണ്ടിരുന്നു. ശുദ്ധമായ മനസ്സോടെ 400-500 വർഷത്തോളം ശുദ്ധമായ രൂപത്തിൽ ഭാരതത്തിൽ ഈ വിദ്യ നിലനിന്നിരുന്നു. അയൽദേശങ്ങളിലും പോയി, അവിടെയും കുറേ കാലം ശുദ്ധമായ രൂപത്തിൽ നിലനിന്നു. അതിനുശേഷം സമാപ്തമായി. ഒരയൽ രാജ്യം ഇത് വളരെ സൂക്ഷിച്ചു വച്ചു. വളരെ കുറച്ചുമാത്രം ആളുകളാണ് സൂക്ഷിച്ചത്. ബാക്കി എല്ലാവരും കർമ്മകാന്ഡങ്ങളിൽ പെട്ടുപോയി, സാമ്പ്രദായിക മാന്യതകളിൽ പെട്ടുപോയി, പല പല വലകളിൽ കുരുങ്ങിപ്പോയി. അവരൊക്കെ ബുദ്ധൻ്റെ ശുദ്ധശിക്ഷയെ അറിയുന്നവരല്ലായിരുന്നു, അറിയാത്തവരായിരുന്നു. വളരെ കുറച്ചുമാത്രം ആളുകൾ, ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറ, അവിടുന്നും അതിനടുത്ത തലമുറ, അങ്ങനെ ശുദ്ധരൂപത്തിൽ ഈ വിദ്യയെ നിലനിർത്തിപ്പോന്നു. മനസ്സ് കൃതജ്ഞത കൊണ്ട് നിറയുന്നു. ഈ ആളുകൾ ഇത് ശുദ്ധരൂപത്തിൽ സൂക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ നമുക്കിതെങ്ങനെ ലഭിക്കുമായിരുന്നു? കൃതജ്ഞതയുടെ ഭാവമുണരുന്നു. നമുക്ക് തോന്നും, ബുദ്ധൻ എനിക്കായിട്ടാണ് ഈ വിദ്യ കണ്ടെടുത്തത്, എനിക്ക് നന്മ വരുവാൻ വേണ്ടി. ഈ ഗുരുശിഷ്യ പരമ്പര വഴി ഈ ആളുകൾ ശുദ്ധരൂപത്തിൽ കാത്തുസൂക്ഷിച്ചു, എനിക്ക് വേണ്ടി കാത്തുസൂക്ഷിച്ചു, എനിക്കത് ലഭിച്ചു. ഇതേപോലെ എത്രയോ ആളുകൾക്ക് നന്മയുണ്ടായി. മനസ്സിൽ കൃതജ്ഞത നിറയുന്നു. ഈ സദ്ഗുണം തെല്ലും മനസ്സിൽ ഉദിക്കുന്നില്ല എങ്കിൽ ഇപ്പോൾ പരിപക്വമായിട്ടില്ല. സാവധാനം സാവധാനം മുന്നേറും. എന്തു ചെയ്യാം, സമ്പ്രദായത്തിൻ്റെ ലേപനം ഇത്ര കട്ടിയുള്ളതായിപ്പോയി. അതിളകിപ്പോകാൻ സമയമെടുക്കും. വലിയ ദുഃഖം തോന്നും, കരുണ തോന്നും. ഒരു സഹോദരൻ 10, 20, 25, 30 ശിബിരം ചെയ്തു എൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, അങ്ങ് എത്ര ബഹുമൂല്യമായ രത്നമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതുപോലുള്ള സാധന ഭാരതത്തിലെന്നല്ല, ഈ ലോകത്തിലെങ്ങുമില്ല. അങ്ങ് കൊണ്ടുവന്നു, വലിയ നന്മയായി. ഞാൻ ജീവിതം മുഴുവനും ഈ സാധന തന്നെ ചെയ്യും. കാരണം ഇതുകൊണ്ട് പലവിധം പ്രയോജനങ്ങളുണ്ടായി. സാധന ഇത് തന്നെ ചെയ്യും. പക്ഷേ ഗോയങ്കാജി, ധർമ്മം എൻ്റേത് തന്നെ പാലിക്കും. ഞാൻ അങ്ങേരുടെ മുഖത്ത് നോക്കിയിരുന്നു. ഇയാൾ ധർമ്മം എന്താണ് പാലിക്കുന്നത്? ശീലം പാലിക്കൽ ഇദ്ദേഹത്തിന് ധർമ്മമല്ല. സമാധിയുടെ അഭ്യാസം ധർമ്മമല്ല. പ്രജ്ഞ കൊണ്ട് സ്വന്തം മനസ്സിനെ നിതാന്ത നിർമ്മലമാക്കി വീതരാഗിയായി തീരുക ഇദ്ദേഹത്തിന് ധർമ്മമല്ല. ഇതൊക്കെ സാധനയാണ്, ഏതോ ഒരു ചെറിയ കാര്യം. ചില ഗുണങ്ങളുണ്ടാകുന്നു, അതുകൊണ്ട് ചെയ്യുന്നു. പക്ഷേ വലിയ കാര്യം സ്വന്തം ധർമ്മപാലനം. അതുപേക്ഷിക്കില്ല. ഇദ്ദേഹം കരുണയല്ലേ അർഹിക്കുന്നത്? പാവം ദയയ്ക്ക് പാത്രമാണ്. മനസ്സിലാക്കിയില്ല. എന്ത് ധർമ്മം പാലനം ചെയ്യും? എന്താണ് പറയുന്നതെന്നു വച്ചാൽ, തൻ്റെ ജാതി സമ്പ്രദായത്തിലെ ഏതോ കർമ്മകാന്ഠം, വ്രത ഉപാസനയുണ്ട്. തൻ്റെ സമ്പ്രദായത്തിലെ ഏതോ ദാർശനിക വിശ്വാസമുണ്ട്. അതാണ് ധർമ്മം. ഇതെന്തോ ഒരു സാധന. കൊള്ളാം, അത്ര തന്നെ. ധർമ്മം എവിടെ ഒഴുകിപ്പോയി എന്ന് നോക്കൂ. നാടിൻ്റെ സ്ഥിതി എന്തായെന്ന് നോക്കൂ. ധർമ്മത്തിൻ്റെ ഇത്രയും വലിയ അസ്തിത്വം നഷ്ടപ്പെട്ടുപോയി. സാമ്പ്രദായികമായ കാര്യങ്ങൾ ഇത്രമാത്രം ഇഷ്ടപ്പെട്ടു, എത്രമാത്രം ആസക്തിയാണതിനോട്. സമയമെടുക്കും, ഞാനും മനസ്സിലാക്കുന്നു. വളരെ പുണ്യവാന്മാരായ ആളുകളുണ്ട്. ഒന്ന് രണ്ട് ശിബിരങ്ങളാകുമ്പോഴേക്കും കാര്യങ്ങൾ മനസ്സിലാക്കും. അവർ സാമ്പ്രദായികവാദികളെ വെറുക്കുകയില്ല, സ്നേഹിക്കും, അവരോട് കരുണയെ കാണിക്കും, ദ്വേഷം കാണിക്കുകയില്ല. എന്നാൽ കാര്യം മനസ്സിലായി, ഇത് സാമ്പ്രദായികതയാണ്. ലോകമര്യാദയ്ക്കു വേണ്ടി അതതിൻ്റെ സ്ഥാനത്ത് ഇതൊക്കെ നടക്കും. എന്നാൽ ശുദ്ധമായ ധർമ്മം ഞാൻ എങ്ങനെ ശീലവാനായിത്തീരാം? എൻ്റെ സദാചാരത്തിൽ ശീലത്തിൽ തെല്ലും കളവു പാടില്ല. എൻ്റെ സമാധി എങ്ങനെ സമ്യക്കാക്കാം, എങ്ങനെ പുഷ്ടമാക്കാം, ശുദ്ധമാക്കാം? എൻ്റെ പ്രജ്ഞ എങ്ങനെ ഉണർത്താം? എങ്ങനെ ചിത്തത്തിൽ നിന്നും വികാരങ്ങളെ ആഴത്തിൽ ഇളക്കിക്കളയാം? എങ്ങനെ നിർമ്മലമായ ചിത്തത്തോടെ ജീവിതത്തിൽ മൈത്രി ഉണർത്താം, കരുണ സദ്ഭാവന ഉണർത്താം? എൻ്റെ ജീവിതം സാർത്ഥകമാക്കാം, മനുഷ്യജീവിതം സാർത്ഥകമാക്കാം. ഈ കാര്യം വളരെയധികം ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെയായിരിക്കുകയില്ല പറയുന്നത്. സാധന അങ്ങയുടേത് ചെയ്യാം, പക്ഷേ ധർമ്മം ഞങ്ങളുടേതും. എല്ലാവരും ഇങ്ങനെയല്ല. ആളുകൾ എങ്ങനെയൊക്കെയാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നതെന്നും ഇതിൽ നിന്നും മാറിക്കിട്ടുവാൻ സമയമെടുത്തേക്കാമെന്നും പറയുകയാണ്. അതുകൊണ്ട് രണ്ട് കാര്യം വളരെ നല്ലതുപോലെ മനസ്സിലാക്കണം. ശരണം ഒരു വ്യക്തിയിലല്ല, വ്യക്തിയിലാണെങ്കിൽ സാമ്പ്രദായികമായി, അപ്പോൾ സമ്പ്രദായം മാത്രം സമ്പ്രദായം. ഗുണങ്ങളിലാണ് ശരണം പ്രാപിക്കുന്നതെങ്കിൽ സാർവജനീനമായ കാര്യമാണ്, എല്ലാവർക്കുമുള്ളതാണ്. തന്നെ ഹിന്ദുവെന്ന് പറയുന്ന ആളുകളും ഗുണങ്ങളെ ധാരണം ചെയ്യുവാൻ സാധിക്കും. തന്നെ മുസൽമാനെന്ന് ക്രിസ്ത്യനെന്ന് പറയുന്ന ആളുകളും ഇതേ ഗുണത്തെ ധാരണം ചെയ്യുന്നയാളാകാം. തന്നെ ബൗദ്ധൻ, ഹിന്ദു, ക്രിസ്ത്യൻ, ജൈൻ എന്നൊക്കെ പറയുന്നയാളും ഈ ഗുണങ്ങളിൽ നിന്നുമെല്ലാം അകന്നുമിരിക്കാം. ഗുണങ്ങൾക്കാണ് മഹത്വം. ഞാൻ ഗുണങ്ങളിൽ ശരണം പ്രാപിക്കുകയാണ്. അങ്ങനെയുള്ളയാൾ സാമ്പ്രദായികതയിൽ കുരുങ്ങുകയില്ല. അയാൾ ശുദ്ധമായ ധർമ്മത്തിൻ്റെ വഴിയിലൂടെയേ സഞ്ചരിക്കുകയുള്ളൂ. ഈ കാര്യങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കി മൂന്ന് രത്നങ്ങളെ ശരണം പ്രാപിച്ചു. ഇനി അങ്ങോട്ടും എപ്പോഴെങ്കിലും സംശയമുണ്ടായാൽ നല്ലതുപോലെ മനസ്സിലാക്കണം. നമ്മൾ ഏതെങ്കിലും സമ്പ്രദായത്തിൽ ബന്ധിക്കപ്പെടുകയില്ല, ഗുണങ്ങളിൽ, ശുദ്ധധർമ്മത്തിലാണ് ശരണം പ്രാപിച്ചിരിക്കുന്നത് എന്ന്. അവയെ ധാരണം ചെയ്താലേ നമുക്ക് ദ്വീപാകുകയുള്ളൂ, നമുക്ക് ശരണം തരികയുള്ളൂ. മറ്റു ശരണം തരുന്നവരാരുമില്ല. നാന്യ ശരണം, മറ്റൊരു ശരണമില്ല. ഈ കാര്യം വളരെ വ്യക്തമായി മനസ്സിലായി തുടങ്ങും. അടുത്തതായി ജോലി തുടങ്ങിയത് പഞ്ചശീലത്തിനു വേണ്ടി. ഈ അഞ്ചു ശീലങ്ങൾ ധർമ്മത്തിൻ്റെ ആധാരശിലകളാണ്. പലതരത്തിലുള്ള സാധനകളുണ്ട്. 2500 വർഷങ്ങൾ മുൻപുള്ള ഭാരതത്തിലും അനേകം ആചാര്യന്മാരുണ്ടായിരുന്നു. ശീല സദാചാരങ്ങൾക്ക് വളരെ മഹത്വം നൽകിയിരുന്നില്ല. എന്തു തോന്നിയോ അതേപോലെയൊക്കെ പ്രവർത്തിക്കാം. സത്കർമ്മങ്ങൾക്ക് പുണ്യമില്ല, ശീല സദാചാരങ്ങൾക്ക് യാതൊരു മഹത്വവുമില്ല. ചെയ്തോളൂ, തോന്നിയതുപോലെ ചെയ്തോളൂ. എന്നാൽ ധ്യാനവും ജയിപ്പിക്കും. അതിലിങ്ങനെ ആനന്ദം, ആനന്ദം. ആളുകൾക്കിത്രയും വലിയ സ്വാതന്ത്ര്യം കിട്ടിയാൽ തോന്നിയതുപോലെയൊക്കെ ചെയ്യാം. എന്നാലും ധ്യാനം ചെയ്ത് ആനന്ദം ലഭിക്കും. പിന്നെ എന്തു വേണം ആളുകൾക്ക്? വളരെ വലിയ ആൾക്കൂട്ടമായിരുന്നു അങ്ങനെയുള്ളിടത്ത്. ഇങ്ങനെയുള്ള ഭ്രാന്ത് എന്നും നമ്മുടെ ഇടയിലുണ്ട്. ശീല സദാചാരങ്ങൾ മാനിച്ചാലും ഇല്ലെങ്കിലും ധ്യാനം ചെയ്തു നോക്കൂ, എത്ര ആനന്ദമാണ്! അതിയായ ആനന്ദം. ആനന്ദം ധർമ്മമല്ല, ധർമ്മത്തിൻ്റെ അടിത്തറ തന്നെ ഇളകി. ശരീരം കൊണ്ടും വാണി കൊണ്ടും ഉള്ള കർമ്മങ്ങളെ നന്നാക്കുവാൻ സാധിച്ചില്ല എങ്കിൽ ഉള്ളിൽ ആഴങ്ങളിൽ ചെന്ന് ചിത്തത്തെ നിർമ്മലമാക്കുക അസംഭവ്യമാണ്. ഇതിലെ എല്ലാ മാർഗങ്ങളും ഉള്ളിൽ സത്യത്തെ കാണുന്നതിനുള്ള മാർഗമാണ്. ഉള്ളിൽ ആഴങ്ങളിൽ സത്യത്തെ നോക്കി എവിടെ വികാരങ്ങളുണ്ട്, ആ വികാരങ്ങളെ വെളിയിൽ കളയുന്ന മാർഗമാണ് ഉള്ളിലെ അനുസന്ധാനം. സത്യത്തിൻ്റെ അന്വേഷണം നടക്കുകയില്ല. ഒരു വശത്ത് ശീലം നഷ്ടമാക്കിക്കൊണ്ടു പോകുകയും സദാചാരം നശിപ്പിക്കുകയും മറുവശത്ത് തൻ്റെ ഉള്ളിൽ സത്യത്തെ അന്വേഷിക്കുകയും, ഇത് നടക്കില്ല. സമുദ്രത്തിൽ വലിയ കൊടുങ്കാറ്റടിച്ചിരിക്കുകയാണ്, മൺസൂണാണ്. നമുക്ക് ഈ സമുദ്രത്തിനടിയിലുള്ള എണ്ണഖനികൾ അന്വേഷിക്കണം. മൺസൂണിൽ ഈ അന്വേഷണം നടക്കുകയില്ല. മൺസൂൺ അവസാനിക്കുമ്പോൾ അന്വേഷണം തുടരാമെന്ന് വച്ചാൽ സമുദ്രത്തിലെ എല്ലാ അലകളും നശിച്ചതിനു ശേഷം എന്നല്ല. തിരകൾ ഇപ്പോഴും ഉണ്ടായിരിക്കും. നമ്മുടെ മനസ്സിൽ വികാരങ്ങളുടെ തിരകൾ ഉണ്ടായിരിക്കും. എന്നാൽ അവ വളരെ ഉയർന്നിരിക്കുകയില്ല. നമ്മൾ കൊല ചെയ്യുമ്പോൾ, കളവു ചെയ്യുമ്പോൾ, വ്യഭിചാരം ചെയ്യുമ്പോൾ വളരെ ഉയർന്ന അലകൾ. ഏതു ശീലം നഷ്ടമാകുമ്പോഴും മനസ്സിൻ്റെ മേൽഭാഗത്ത് ഉയർന്ന തിരമാലകളടിക്കും. അങ്ങനെ തിരമാലകൾ ആഞ്ഞടിക്കുമ്പോൾ മനസ്സിൻ്റെ അടിത്തട്ടിൽ ഇറങ്ങി സത്യം ദർശിക്കുക സാധ്യമല്ല. അതുകൊണ്ട് ചുരുങ്ങിയ പക്ഷം ഈ 10 ദിവസത്തേക്കെങ്കിലും ശീലം നിഷ്കർഷമായും പാലിക്കണം. ശീലം ശരിക്കും പാലനം ചെയ്തില്ല എങ്കിൽ സമാധി സമ്യക് സമാധിയാകുകയില്ല. സമ്യക് സമാധിയാണ് നമ്മളെ പ്രജ്ഞയുടെ തലത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ചിത്തം എന്തെങ്കിലും പ്രകാരത്തിൽ ഏകാഗ്രമായാൽ, ഏതെങ്കിലും വികാരത്താൽ ഏകാഗ്രമായിത്തീർന്നാൽ അത് സമ്യക് സമാധിയാകുന്നില്ല, പ്രജ്ഞയുണരുകയില്ല. പ്രജ്ഞയുണരാതെ വികാരവിമുക്തരാകുകയില്ല, നിർവാണം പ്രാപിക്കുകയില്ല. അതുകൊണ്ട് ശീലം വളരെ അത്യാവശ്യമാണ്. ശീലം കൂടാതെ സമാധി ലഭിക്കുകയില്ല. സമാധിയില്ലാതെ ശീലവും ശരിയാവുകയില്ല. മനസ്സേ വശത്തല്ല എങ്കിൽ ശീലം എങ്ങനെ പാലിക്കും? പ്രയാസം തന്നെ. ഈ പ്രയാസം മാറ്റുവാൻ വേണ്ടിയും മാർഗം കണ്ടുപിടിച്ചു. ചുരുങ്ങിയ പക്ഷം 10 ദിവസം ഭിക്ഷുവിൻ്റെ ജീവിതം നയിക്കുവാൻ വീടുപേക്ഷിച്ച് ഒരു സ്ഥലത്ത് ഒത്തുചേരുക. ഇവിടുത്തെ അന്തരീക്ഷം ശീലം ഭംഗമാകുവാൻ അനുവദിക്കുകയില്ല. ഏത് ശീലം ഭംഗമാകാൻ? ദിവസം മുഴുവനും ജോലിത്തിരക്ക്. രാവിലെ 4 മുതൽ രാത്രി 9-9.5 മണിവരെ ജോലി. ശീലം ഭംഗമാകുവാനുള്ള അവസരമേയില്ല. പരിസ്ഥിതി മൂലമായാലും വാതാവരണം മൂലമായാലും വ്യത്യസ്തമായ പരിപാടികൾ മൂലമായാലും നമ്മൾ ശീലം പാലിച്ചു. ശീലം പാലിച്ചപ്പോൾ മനസ്സ് ഏകാഗ്രമായി. ശരിയായ ദിശയിൽ മനസ്സ് ഏകാഗ്രമായപ്പോൾ പ്രജ്ഞ ഉണരുവാൻ തുടങ്ങി. പ്രജ്ഞ ഉണരുന്തോറും സമാധി പുഷ്ടമാവുകയാണ്. സമാധി പുഷ്ടമാകുന്തോറും ശീലം പുഷ്ടമാകും. മൂന്നും ഒന്ന് മറ്റൊന്നിനെ സഹായിക്കുകയാണ്. ശീലം സമാധിയെ സഹായിക്കുന്നു, സമാധി ശീലത്തെ സഹായിക്കുന്നു, ശീലം പ്രജ്ഞയെ സഹായിക്കുന്നു, പ്രജ്ഞ ശീലത്തെയും, സമാധി പ്രജ്ഞയെ സഹായിക്കുന്നു, പ്രജ്ഞ സമാധിയെയും. ഇത് മൂന്നുകാലുള്ള ഒരു മുക്കാലിയാണ്. മൂന്നും ബലമുള്ളവ. ഏതെങ്കിലും ഒന്ന് ബലഹീനമായാൽ മൂന്നും വീണുപോകും. മൂന്നും ഉറപ്പുള്ളതാകുവാൻ വേണ്ടി ഇതുപോലുള്ള പരിപാടികൾ പഴയകാലത്ത് ആസൂത്രണം ചെയ്തിരുന്നു. എല്ലാവരും ഒരു സ്ഥലത്ത് ഒത്തുചേരുക. ഏതെങ്കിലും തപോഭൂമിയിൽ നിഷ്ഠയോടെ ശീലം പാലിച്ചുകൊണ്ട് ഈ വിദ്യ പഠിക്കുക. ഈ 5 ശീലം പാലിക്കുന്നത് ഒരു കർമ്മകാന്ഡമായല്ല, ഇവ ധർമ്മസാധനയുടെ അഭിന്ന അംഗമാണ്, ആധാരശീലകളാണ്, അടിത്തറയാണ്. ഇവ കൂടാതെ കാര്യം നടപ്പില്ല. അതിനുവേണ്ടി ഇവ പാലിക്കണം. വീണ്ടും മുന്നോട്ടു പോകാം. 10 ദിവസത്തേക്ക് സ്വയം സമർപ്പണം ചെയ്തു, ആത്മസമർപ്പണം ചെയ്തു. അപ്പോഴും വ്യക്തമാകുന്നു, സമർപ്പണം ആരിലാണ് ചെയ്തത്? ഈ വിദ്യയിലാണ് സമർപ്പണം ചെയ്തത്. ഈ വിദ്യ ഭാരതത്തിലെ എന്നല്ല, വിശ്വത്തിലെ തന്നെ പുരാതനമായ വിദ്യയാണ്. വളരെ പുരാതനമായ ഈ വിദ്യ എത്രയോ പ്രാവശ്യം ഉണർന്നു. 300-400-500 വർഷം നടക്കും. അപ്പോഴേക്കും വിവരമില്ലാത്ത ആളുകളുടെ കയ്യിലെത്തും. ഇതിലെന്തെങ്കിലുമൊക്കെ കൂട്ടും കുറയ്ക്കും. തൻ്റെ സമ്പ്രദായത്തിൻ്റെ പല കാര്യങ്ങളും ഇതിൽ കൂട്ടിച്ചേർക്കും. ഇത് ചെയ്തു, അത് ചെയ്തു. അങ്ങനെയായി ഇതിൻ്റെ ശുദ്ധത നഷ്ടമായി. ശുദ്ധത നഷ്ടമായപ്പോൾ ഇതിൽ നിന്നും ലഭിക്കേണ്ട ലാഭം ലഭിക്കാതായി. ലാഭമില്ലാതായപ്പോൾ ഇത് അഭ്യസിക്കൽ നിർത്തി. വിദ്യ ലുപ്തമായി. ആളുകൾ മറന്നുപോയി. വീണ്ടും ഇതുപോലൊരു മഹാപുരുഷൻ ജനിക്കും. അദ്ദേഹം അന്വേഷിച്ചെടുക്കും. വീണ്ടും കുറേ കാലം, കുറേ വർഷങ്ങൾ പ്രചരിക്കും. വീണ്ടും സമാപ്തമാകും. ഇത് ഭാരതത്തിലെ വളരെ പുരാതനമായ വിദ്യയാണ്. എന്നാൽ കഴിഞ്ഞ 2000 വർഷങ്ങളായി ലുപ്തമായി. ഇന്നത് വളരെ പുതിയതായി തോന്നുന്നു. ഇതിൽ സ്വയം സമർപ്പിച്ച് ജോലി ചെയ്യുന്നില്ല എങ്കിൽ കുറേ നമ്മുടെ പരമ്പരയിലേതും ചേർക്കും. ഇതും നല്ലത്, കുറച്ച് ചേർക്കും. അങ്ങനെ സ്വന്തം ഹാനി മാത്രമല്ല, വലിയ അപകടം കൂടിയുണ്ട്. മറ്റൊരു കാര്യം, ഇത് പരീക്ഷിച്ചു നോക്കുന്നത് എങ്ങനെ? 10 ദിവസം വരെ എങ്ങനെ പറയുന്നുവോ, എത്ര പറയുന്നുവോ, അത്രമാത്രം ചെയ്യുക. അതുപോലെ തന്നെ ചെയ്യുക. തൻ്റേതായി അതിലൊന്നും ചേർക്കരുത്, ഒന്നും കുറയ്ക്കുമരുത്. പരീക്ഷിച്ചു നോക്കുകയല്ലേ ഈ ആത്മസമർപ്പണം. വെറും 10 ദിവസത്തെ മാത്രം ആത്മസമർപ്പണം. 10 ദിവസം പൂർണ്ണമായി. നോക്കാം യഥാർത്ഥത്തിൽ ഈ മാർഗം ശരിയോ കല്യാണകാരിയോ അല്ലയോ. ഈ മാർഗത്തിലൂടെ നടക്കുന്നതുകൊണ്ട് എനിക്കും മറ്റുള്ളവർക്കും മംഗളമുണ്ടാകുമോ ഇല്ലയോ. വളരെ നല്ല വിശ്വാസം വന്നാൽ നടക്കാം. അതുകൊണ്ട് 10 ദിവസത്തേക്ക് സമർപ്പണം ചെയ്യുക വളരെ ആവശ്യം. നിയമങ്ങളെല്ലാം, ഉപനിയമങ്ങളെല്ലാം, അനുശാസനങ്ങളെല്ലാം, സമയനിഷ്ഠകളെല്ലാം അനുസരിച്ചുകൊണ്ട് വിദ്യയുടെ ശുദ്ധതയ്ക്കാണ് സമർപ്പണം ചെയ്തത്. ഇതിനുശേഷം ധർമ്മത്തിനു വേണ്ടി യാചന ചെയ്തുകൊണ്ട് ജോലി ആരംഭിച്ചു. 3-3.5 ദിവസത്തോളം ആനാപാന ചെയ്തു. ശ്വാസത്തെ അറിഞ്ഞു. അന്നും വ്യക്തമാക്കിയിരുന്നു, ഇന്ന് വീണ്ടും വ്യക്തമാക്കുന്നു. ശ്വാസത്തിൻ്റെ വ്യായാമമല്ല, ശ്വാസത്തിൽ നിയന്ത്രണമില്ല. ഈ മാർഗം മുഴുവനും യഥാഭൂത ജ്ഞാനദർശനമാണ്. യഥാഭൂതം, എങ്ങനെയോ അങ്ങനെ ജ്ഞാനത്തോടെ അറിയുക. എങ്ങനെയാണോ അതിനെ ജ്ഞാനപൂർവം അറിഞ്ഞു എങ്കിൽ ജ്ഞാനം സമ്യക്കാണ്, ദർശനം സമ്യക്കാണ്. അതെ, എങ്ങനെയോ അങ്ങനെ. ശ്വാസം ആഴത്തിലെങ്കിൽ ആഴത്തിൽ, ആഴം കുറഞ്ഞതെങ്കിൽ അങ്ങനെ, ഇടത്തെ ദ്വാരത്തിലൂടെങ്കിൽ അങ്ങനെ, വലത്തേതെങ്കിൽ അങ്ങനെ. അതിൽ യാതൊരുവിധ മാറ്റവും വരുത്തുന്നില്ല. നമുക്ക് നമ്മുടെ ദുഷ്ടഭാവം പുഷ്ടമാക്കണം. ഭോക്താഭാവത്തോടെയാണ് ഇതുവരെ ജീവിച്ചത്. ഈ ജന്മവും അനേകം ജന്മവും ഇങ്ങനെയാണ് ജീവിച്ചത്. അനേകം ജന്മത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ വേണ്ട, ഈ ജന്മത്തിൽ ഭോക്താഭാവത്തോടെയാണ് ജീവിച്ചത്. ഇപ്പോൾ അതിനെയാണ് മാറ്റേണ്ടത്. മാറ്റുവാൻ വേണ്ടി ശുദ്ധശ്വാസത്തിൻ്റെ കൂട്ടുപിടിച്ചു. കേവലം ശ്വാസം, ഇതിൻ്റെ കൂടെ യാതൊരു ശബ്ദവും ചേർത്തിട്ടില്ല. ഭാവിയിലും ഈ മാർഗം ശരിയെന്ന് തോന്നി ഈ ജോലി ചെയ്യുന്നുവെങ്കിൽ ശ്രദ്ധിക്കണം. ശുദ്ധശ്വാസം, ഇതിൻ്റെ കൂടെ യാതൊന്നും ചേർക്കരുത്. എങ്ങനെയുള്ള ശബ്ദമായിരുന്നാലും ഇതിൻ്റെ കൂടെ ചേർക്കരുത്. ഒരാകൃതിയും കൽപ്പനയും രൂപവും ഇതിൻ്റെ കൂടെ ചേർക്കരുത്. നേരത്തെയും വ്യക്തമാക്കിയിരുന്നു, ഏതെങ്കിലും ശബ്ദം ഇതിൻ്റെ കൂടെ ചേർത്താൽ അത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നാൽ മനസ്സ് ശരിക്കും ഏകാഗ്രമാകും. മനസ്സ് ഏകാഗ്രമായെങ്കിലും ശ്വാസത്തെ ആശ്രയിച്ച് വികാരങ്ങളെ വേരുമുതൽ ഇളക്കിക്കളയേണ്ട ജോലി, സംവേദനകളെ അറിയേണ്ടുന്ന ജോലി നടക്കില്ല. മാർഗം തന്നെ മാറിപ്പോകും, വഴിമാറി. മനസ്സേകാഗ്രമായി. എന്നാൽ മനസ്സേകാഗ്രമാക്കുകയല്ല നമ്മുടെ ലക്ഷ്യം. മനസ്സേകാഗ്രമാകുക നമുക്ക് ലാഭദായകമാണ്, സംശയമില്ല. എന്നാൽ ഏകാഗ്രമാക്കി, പ്രജ്ഞ ഉണർത്തി, വികാരങ്ങളെ അകറ്റി, മനസ്സിനെ നിർവികാരമാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ആ അവസ്ഥയിലെത്താതെ മനസ്സേകാഗ്രമാക്കി മേലെ മേലെയുള്ള വികാരം കുറേ മാറിയാൽ ലക്ഷ്യം പൂർണ്ണമാകുന്നില്ല. വീതരാഗമാകുവാൻ വേരുവരെ രാഗം കളയണം. അതിൻ്റെ വേരുപോലും പാടില്ല. നമുക്ക് ആ അവസ്ഥ വരെ എത്തണം. അതുകൊണ്ട് ശ്വാസത്തിൻ്റെ കൂടെ എന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ വണ്ടി അവിടെ നിന്നുപോകും. ഒരു ശബ്ദം വീണ്ടും വീണ്ടും ജപിച്ച് ഒരു സമ്പ്രദായത്തിൽ വീണ്ടും ബന്ധനസ്ഥനാകും. അത് പണ്ട് തന്നെ അങ്ങനെ തന്നെയാണല്ലോ. ഏതു പേര് പറയും? ഒരു ദേവിയുടെ, ദേവതയുടെ, ഈശ്വരൻ്റെ, ബ്രഹ്മാവിൻ്റെ ഇന്ന സമ്പ്രദായവുമായി ബന്ധമുള്ള ഇന്ന ശബ്ദം ഇന്ന സമ്പ്രദായവുമായി ബന്ധമുള്ളതുകൊണ്ട് കുഴങ്ങും. ശരി, സമ്പ്രദായവുമായി ബന്ധമൊന്നുമില്ലാത്ത ശബ്ദം ഉപയോഗിക്കാം. ശ്വാസം വരുമ്പോൾ പറയാം വരുന്നു, പോകുമ്പോൾ പറയാം പോകുന്നു. അങ്ങനെ വരുന്നു, പോകുന്നു, വരുന്നു, പോകുന്നു, കൂടെ കൂടെ മനസ്സ് ശബ്ദമുരുവിട്ടുകൊണ്ടിരുന്നാൽ ഏകാഗ്രമാകുവാൻ എളുപ്പമുണ്ട്, വീണ്ടും അപകടമാണ്. വരുന്നു, പോകുന്നു എന്ന് പറഞ്ഞ് ശ്വാസം വന്നാലും ഇല്ലെങ്കിലും പോയാലും ഇല്ലെങ്കിലും മന്ത്രം പോലെ പറഞ്ഞുകൊണ്ടിരിക്കും. വരുന്നു, പോകുന്നു, ശ്വാസത്തെ മറന്നുപോയി, വേണ്ട കാര്യമായില്ല. ഇതുപോലെ ഏതെങ്കിലും രൂപം, ആകൃതി ഒന്നും കൂട്ടിച്ചേർക്കരുത്. പിന്നെ അത് പ്രധാനമാകും. ശ്വാസത്തെ അറിയുക അപ്രധാനവുമായി തീരും. യഥാഭൂതം, എങ്ങനെയോ അങ്ങനെ.
ഒന്നും
ആരോപിക്കരുത്, സൃഷ്ടിക്കരുത്. സ്വാഭാവികമായി, നാച്ചുറലി, അതായത് പ്രകൃതിയാ നടക്കുന്നതെന്തോ അതിനെ മാത്രം അറിയും. ഇങ്ങനെ ശ്വാസത്തിൻ്റെ ജോലി ആരംഭിച്ചു. ചെയ്ത് 3 ദിവസമായപ്പോഴേക്കും സംവേദന അറിയാൻ ആരംഭിച്ചു. ഏതെങ്കിലും ശബ്ദം കൂട്ടിച്ചേർത്തിരുന്നു എങ്കിൽ സംവേദന അറിയുമായിരുന്നില്ല, ഇത്ര സ്പഷ്ടമായി അറിയുമായിരുന്നില്ല. ഇതിനോടൊപ്പം വല്ല രൂപമോ ആകൃതിയോ നിറമോ പ്രകാശമോ ചേർത്താൽ സംവേദന അറിയുമായിരുന്നില്ല, മുന്നോട്ടുള്ള വഴി അടഞ്ഞു പോകുമായിരുന്നു. ഇപ്പോൾ സംവേദന അനുഭൂതമായി. ഇതാണ് ബുദ്ധനായ ഒരാളുടെ ബോധി. ഇത് പ്രജ്ഞയിൽ കാലുവെക്കുമ്പോഴേ അറിയണം. ഒരാൾ ബുദ്ധനായോ ഇല്ലയോ എങ്ങനെ അറിയാം? എത്ര ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളുണ്ടോ അവയിൽ നിന്നൊക്കെ രക്ഷപ്പെടുക. ഈ കാര്യം ബുദ്ധനായാലും ഇല്ലെങ്കിലും നിലനിൽക്കും. എന്ത് വ്യത്യാസം? ഏതെങ്കിലും കാലത്തെ ഏതെങ്കിലും ബുദ്ധൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത് തലമുറ തലമുറയായി വംശപരമ്പരകളായി പറഞ്ഞു വരുന്നതാണ്. രാഗം പാടില്ല, ദ്വേഷം പാടില്ല. ഇന്ദ്രിയ വിഷയങ്ങൾ വലിയ അപകടകാരികളാണ്. ഇതിൽ നിന്നും രക്ഷപ്പെടണം. ഇത് നല്ലതെന്ന് കരുതി രാഗമുണർത്തരുത്, ചീത്തയെന്ന് കരുതി ദ്വേഷമുണർത്തരുത്. ഇതേ കാര്യം ഒരാൾ ഞാൻ ബുദ്ധനായി, ഞാൻ പഠിപ്പിക്കാമെന്ന് പറയുന്നു എങ്കിൽ എന്ത് വ്യത്യാസം? എന്ത് ബുദ്ധനാണ്? ഇത് നമ്മൾ പണ്ടുമുതലേ കണ്ടുവരുന്ന കാര്യമല്ലേ? ഇയാൾ പുതിയതെന്ത് പഠിപ്പിച്ചു? പുറമേയുള്ള ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങൾ, രൂപം, ഗന്ധം, രസം, സ്പർശം, മനസ്സിലെ ചിന്തനങ്ങൾ, ഇവയെല്ലാമാണ് രാഗമുണർത്തുന്നത്. ആലംബനങ്ങൾ എന്ന് പുറമേ തോന്നാം. രൂപത്തിൽ, നിറത്തിൽ, പ്രകാശത്തിൽ മുതലായവയിൽ നല്ലതെന്ന് തോന്നിയാൽ രാഗമുണർത്തും, ചീത്തയെന്ന് തോന്നിയാൽ ദ്വേഷമുണർത്തും. ഇത് സത്യമാണ്. പക്ഷേ മുഗൾ ഭാഗത്ത് മാത്രം സ്ഥിതി ചെയ്യുന്നതാണ്. ബോധിയുണർന്നാൽ ബോധി എങ്ങനെ ഉണരാം? അകത്തുള്ള സത്യത്തെ അനുസന്ധാനം ചെയ്തല്ലേ ബുദ്ധനായത്? സത്യത്തിൻ്റെ അനുസന്ധാനം ചെയ്ത് മനസ്സിലായി, അല്ല അല്ല, ഈ 6 ഇന്ദ്രിയങ്ങളുണ്ട്. ഇന്ദ്രിയങ്ങൾക്ക് അവരുടെ വിഷയങ്ങളുമുണ്ട്. സ്ലായതനം, ഷഡായതനം, 6 ആയതനം, 6 വാതിലുകൾ, 6 ജനലുകൾ, കൂടാതെ അവയ്ക്കവയുടെ വിഷയങ്ങളും. പക്ഷേ അവ കൊണ്ടൊന്നും വികാരങ്ങൾ ഉണരുകയില്ല. വികാരം എപ്പോഴാണ് ഉണരുന്നത്? സ്ലായതനപച്ചയാഫസ്. ഈ 6 ഇന്ദ്രിയങ്ങളിൽ ഈ 6 വിഷയങ്ങൾ വന്ന് മുട്ടി, സ്പർശമുണ്ടായി. പിന്നെ ഫസ്സപച്ചയ വേദന, അപ്പോൾ വേദനയുണരുന്നു. അതിൻ്റെ വിലയിരുത്തൽ നടന്നു. നല്ലതാണ്, ചീത്തയാണ്, അപ്പോൾ വേദനയുണർന്നു. സുഖതമാണ്, ദുഃഖതമാണ്. പിന്നെ വേദനാപച്ചയ തണുഹ. ഇത് ബുദ്ധൻ്റെ ബോധിയാണ്. വികാരമുണർന്നത് ഈ സംവേദനകളിലാണ് ഉണർന്നത്. ശരീരത്തിൻ്റെ സംവേദന ഉണർന്നു. ഉടനെ വിലയിരുത്തൽ, വെളിയിലെ വിഷയങ്ങളുടെ മൂല്യനിർണ്ണയം, വിലയിരുത്തൽ നടത്തി. നല്ലതാണ്, അപ്പോൾ സംവേദന പ്രിയമായി. സംവേദന വിലയിരുത്തലിൽ ചീത്തയെന്ന് തോന്നി. വേദന വളരെ അപ്രിയമായി. പ്രിയമായപ്പോൾ രാഗമുണർത്തി, അപ്രിയമായപ്പോൾ ദ്വേഷമുണർത്തി. വിശ്ലേഷണം ചെയ്ത് സത്യത്തെ കണ്ടെത്തി. അദ്ദേഹം എവിടെയാണ് ജോലി ചെയ്തത്? സംവേദനകളെ അറിയേണ്ടുന്ന ജോലിയാണ് ചെയ്തത്. സംവേദന ഉണരാതെ ഒരു വ്യക്തി പറയുകയാണ്, ഞാൻ രാഗം കളയുകയാണ്, ദ്വേഷം കളയുകയാണ്, മോഹം കളയുകയാണ് എങ്കിൽ മേൽചിത്തത്തിലെ ബുദ്ധിയുടെ തലത്തിലെ രാഗമാണ്, ദ്വേഷമാണ്, മോഹമാണ് കളയുന്നത്. ലാഭമുണ്ടാകുന്നുണ്ട്, വേരുവരെ ഇറങ്ങുന്നില്ല. നമ്മുടെ ഈ അന്തർമനസ്, അതായത് അൺകോൺഷ്യസ് മൈൻഡ്, അചേതനചിത്തം എന്ന് പറയുന്ന, അർത്ഥചേതനമെന്ന് പറയുന്ന ഭാഗം പ്രതിക്ഷണം നമ്മുടെ സംവേദനകളുമായി കൂടിച്ചേർന്നാണ് ഇരിക്കുന്നത്. രാത്രിയും പകലും 24 മണിക്കൂറും അതിൻ്റെ ജോലി ഇതാണ്, ഈ സംവേദനകളെ അറിയുക. നല്ലതെന്ന് തോന്നിയാൽ രാഗമുണർത്തുക, ചീത്തയെന്ന് തോന്നിയാൽ ദ്വേഷമുണർത്തുക. ഇത് ജന്മജന്മാന്തരമായി അതിൻ്റെ സ്വഭാവമാണ്. ഈ സ്വഭാവം മാറാത്തിടത്തോളം വേരുവരെ എങ്ങനെ നന്നാകാൻ? മേലെ മേലെ 1000 നന്നാക്കിക്കൊണ്ടിരുന്നാലും രാത്രി വളരെ വലിയ ഉറക്കത്തിലാണ്, കൊതുക് കടിച്ചു. മേലെയുള്ള ചിത്തത്തിനൊന്നും അറിഞ്ഞുകൂടാ. ഉള്ളിലുള്ള അന്തർമനസ്സിന് ഉടനെ അറിവ് കിട്ടി. കൊതുക് കടിച്ചപ്പോൾ ദുഃഖതമായ സംവേദനയുണ്ടായി, കൊതുകിനെ ഓടിക്കുന്നു. വീണ്ടും സംവേദനയുണ്ട്, ചൊറിയുന്നു. ഇതേപോലെ രാത്രി മുഴുവനും എത്ര കൊതുക് കടിക്കുന്നു. കാലത്താരെങ്കിലും ചോദിച്ചാൽ എത്രയോ കൊതുക് കടിച്ചു, അറിയില്ല. ഉറക്കത്തിലല്ലേ, കോൺഷ്യസ് മൈൻഡ് ഉറക്കത്തിലാണ്. അൺകോൺഷ്യസ് മൈൻഡ് ഉറങ്ങുന്നില്ല, 24 മണിക്കൂറും സജഗമാണ്. ഒരൊറ്റ കാര്യത്തിലാണ് ശ്രദ്ധ. ശരീരത്തിൽ എന്ത് സംഭവിക്കുന്നു, അതിനോട് പ്രതിക്രിയ ചെയ്യുക. ഈ സ്വഭാവം എങ്ങനെ മാറ്റാം? ഈ ശരീരത്തിലുണ്ടാകുന്ന അനുഭൂതികളെ അറിയുവാനുള്ള ശക്തി നമ്മൾക്കില്ലാത്തിടത്തോളം കാലം നമ്മൾക്കതിൻ്റെ അനുഭവമേ ഉണ്ടാകുന്നില്ല. പിന്നെ എങ്ങനെ സ്വഭാവം മാറും? ചിത്തത്തിൻ്റെ, അന്തർമനസ്സിൻ്റെ സ്വഭാവം എങ്ങനെ മാറ്റും? അതുകൊണ്ട് 3 ദിവസം കേവലം ശ്വാസം മാത്രം നോക്കിയിരിക്കുന്നു. വളരെ കുറച്ചു മാത്രം സ്ഥാനത്ത് സംവേദന അറിയുവാൻ തുടങ്ങും. ശരീരത്തിലുണ്ടാകുന്ന സംവേദനകൾ മുഴുവനും അനുഭൂതമായി തുടങ്ങിയപ്പോൾ പ്രജ്ഞശക്തിയായി ഉണർന്നു. അപ്പോൾ അറിഞ്ഞു തുടങ്ങി, അന്തർമനസ്സിന് അനുഭൂതമായിക്കൊണ്ടിരുന്ന ഈ സംവേദനകൾ ഇപ്പോൾ മേൽചിത്തത്തിനും അനുഭൂതമായി തുടങ്ങി. അന്തർമനസ്സ് പ്രതിക്രിയ ചെയ്യാറുണ്ടായിരുന്നു. മേൽചിത്തം പറയുമായിരുന്നു, രാഗം പാടില്ല, ദ്വേഷം പാടില്ല. പക്ഷേ അന്തർമനമൊന്നും അനുസരിക്കാറില്ല. ഇപ്പോൾ അന്തർമനസ്സും അനുസരിച്ചു തുടങ്ങി. കാരണം ഇവയ്ക്കിടയിലെ മതിൽ പൊളിഞ്ഞു. ഇപ്പോൾ സാവധാനം അന്തർമനസ്സിന് പരിശീലനം കൊടുക്കുകയാണ്. കണ്ടോ, ദുഃഖതമായ സംവേദന ഉണർന്നത് അനന്തകാലം നിലനിൽക്കുകയില്ല. എത്ര കാലം നിലനിൽക്കുമെന്ന് നോക്കിയിരിക്കുമ്പോൾ സമാപ്തമാവുന്നു. സുഖതമായാലും അനന്തകാലം ഇരിക്കുന്നില്ല, നോക്കിയിരിക്കുമ്പോൾ സമാപ്തമാകും. ഇങ്ങനെ അതിനോട് അനിത്യം അനിത്യമെന്ന അതിൻ്റെ സ്വഭാവം നോക്കിത്തുടങ്ങി. സ്വഭാവമെന്നാൽ ധർമ്മം. ധർമ്മദർശനം ചെയ്തു തുടങ്ങി. ധർമ്മദർശനം ചെയ്ത് നിർമ്മല ധ്യാനം ചെയ്തു തുടങ്ങി. ചിത്തം നിർമ്മലമായിക്കൊണ്ടിരുന്നു, വികാരങ്ങൾ ഒഴുകിപ്പോയിക്കൊണ്ടിരുന്നു. ഈ കാര്യം നല്ലതുപോലെ മനസ്സിലാക്കാതെ വിഭജനയിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കും. കൂട്ടിച്ചേർത്താൽ തൻ്റെ ധ്യാനത്തിൽ തടസ്സമാകും, മതിലുകെട്ടലാകും. ശുദ്ധമായ ശ്വാസത്തെ ശുദ്ധമായി വച്ചതുപോലെ ശുദ്ധമായ സംവേദന. ഇവിടെയും യാതൊരു ശബ്ദവും പ്രയോഗിക്കരുത്. യാതൊരു വെർബലൈസേഷനുമില്ലാതെ, യാതൊരു കൽപ്പനകളുമില്ലാതെ, യാതൊരു രൂപമോ ആകൃതിയോ ചേർക്കാതെ വെറും സംവേദന, വെറും സംവേദന. സംവേദനയുണ്ടായാൽ കൂടുതലായി അറിയേണ്ടത് അതിൻ്റെ സ്വഭാവം എന്താണെന്നാണ്. സംവേദനയുണ്ട്, അതിനെ സാക്ഷീഭാവത്തിൽ അറിയുകയാണ്, ദൃഷ്ടാഭാവത്തിൽ അറിയുകയാണ്. അപ്പോൾ യഥാഭൂത ദർശനമുണ്ടാകുകയാണ്. അതിൻ്റെ സ്വഭാവത്തെ മനസ്സിലാക്കി. കണ്ടോ, ഉൽപ്പന്നമായി, നഷ്ടമായി, ഉൽപ്പന്നമായി, നഷ്ടമായി. അതിൻ്റെ ജ്ഞാനമുണ്ടായി. ഇതാണ് സമ്യക് ദർശനം, ഇതാണ് സമ്യക് ജ്ഞാനം. ഭാരതത്തിലെ വളരെ പുരാതനമായ വിദ്യ. ഇപ്പോൾ മറന്ന് നഷ്ടമായി. ശബ്ദം ഇപ്പോഴും കേൾക്കാം. സമ്യക് ജ്ഞാനം, സമ്യക് ദർശനം. എന്താണ് സമ്യക് ജ്ഞാനം? എന്താണ് സമ്യക് ദർശനം? നമ്മുടെ ദാർശനിക മാന്യതകളെ സമ്യക് ദർശനമെന്ന് വിശ്വസിക്കുന്നു. എവിടെയാണ് കുഴങ്ങിക്കിടക്കുന്നത്? ഈ ദുഷ്ടാഭാവം സ്ഥാപിതമാകണം. അനിത്യമാണ്, നമ്മൾ അനിത്യത്തെ തന്നെ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് അതിനോട് രാഗവും ദ്വേഷവും ജനിപ്പിച്ചിരിക്കുകയാണ്. അതെങ്ങനെ ഇല്ലാതാകും? അതിൻ്റെ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അനിത്യമാണ്, കണ്ടോ, അനിത്യമാണ്. ഇപ്പോൾ ഈ സംവേദനയുടെ കൂടെ ഏതെങ്കിലും ചേർത്താൽ കുഴപ്പമാകുകയില്ലേ? കുഴപ്പമാകും. ഒരു രൂപം, ആകൃതി, ശബ്ദം, പീഠ, പീഠ എന്ന ശബ്ദം പോലും ചേർക്കരുത്. പീഠയാണ്, ശരി, പീഠയാണ്. അതിന് മനസ്സിൽ ആ ശബ്ദമിരൂടുന്നതിൽ എന്തർത്ഥം? വളരെ അത്യാവശ്യമായി പറയണം എന്ന് തോന്നിയാൽ അനിത്യം കണ്ടോ, ഉൽപ്പന്നമായി, നഷ്ടമായി, അതും മനസ്സിലാക്കണം. മനസ്സിൽ വല്ലപ്പോഴും പറഞ്ഞാൽ പറഞ്ഞു, അത്രമാത്രം. മറ്റൊന്നും പാടില്ല, യാതൊന്നും പറയരുത്. ഏതെങ്കിലും ശബ്ദം ഉപയോഗിച്ചു പോയാൽ ആ ശബ്ദം പ്രമുഖമായിത്തീരും, സംവേദന അപ്രധാനവുമാകും. ശബ്ദം ഉപയോഗിക്കരുത് എന്ന് പറയുവാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. വിവശന പഠിപ്പിക്കുന്നൊരു വ്യക്തി നീ രാമരാമ എന്നു പറഞ്ഞാൽ നരകത്തിൽ പോകും, മഹാവീർ മഹാവീർ എന്നു പറഞ്ഞാൽ, ഓം ഗോം എന്നു പറഞ്ഞാൽ, ഗാഡ് ഗാഡ് എന്ന് പറഞ്ഞാൽ നരകത്തിൽ പോകും. നീ കേവലം ബുദ്ധൻ ബുദ്ധൻ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകും എന്നാണ് പറയുന്നതെങ്കിൽ മനസ്സിലാക്കണം, അയാൾ പഠിപ്പിക്കുന്നത് സാമ്പ്രദായികമായ കാര്യമാണ്. ഒരു സമ്പ്രദായത്തിൽ നിന്നും വലിച്ചുകൊണ്ടുപോയി മറ്റൊരു സമ്പ്രദായത്തിൽ കെട്ടുവാനാണ് ആഗ്രഹിക്കുന്നത്. യാതൊരു ബന്ധവുമില്ല. ശബ്ദം വെറും ശബ്ദമാണ്, യാതൊരു വ്യത്യാസവുമില്ല. ഏതെങ്കിലും ശബ്ദം കൂടെ കൂടെ ഉള്ളിൽ ജപിക്കുകയാണെങ്കിൽ എന്തു പറ്റും? എല്ലാ ശബ്ദത്തിനും ഒരു തരംഗമുണ്ട്. ചില ശബ്ദങ്ങൾ, മന്ത്രങ്ങൾ, അതിൻ്റെ തരംഗങ്ങളെ അറിയുന്ന ആളുകൾ ഈ കാര്യം മനസ്സിലാക്കി. അർത്ഥമൊന്നും ഉണ്ടായിരിക്കുകയില്ല, ധ്വനി വളരെ ശക്തമായിരിക്കും. ഓം, ഏം, ഇങ്, റിങ്, ക്ലിങ്, ഫട്ട്, ഇവയെല്ലാം ബീജമന്ത്രം എന്ന് പറഞ്ഞു. കാരണം ഇവയുടെ ധ്വനി വളരെ ശക്തിയുള്ളതാണ്. കൂടെ കൂടെ വളരെ തീവ്രഗതിയിൽ ഉച്ചരിച്ചാൽ വളരെ വേഗം ശരീരത്തിലും മനസ്സിലും തരംഗങ്ങൾ അനുഭൂതമാകും. പക്ഷേ ഈ തരംഗങ്ങളെല്ലാം സൃഷ്ടിച്ചതല്ലേ, നമ്മൾ ഉണ്ടാക്കുകയല്ലേ ചെയ്തത്? ഒരു ശബ്ദം ഉരുവിട്ടുരുവിട്ട് നമ്മൾ തരംഗമുണ്ടാക്കി. കീതാനജായി, സത്യദർശനമാണ് ആവശ്യം. കൃത്രിമ സത്യമല്ല. ആപോ ആപ് നിരഞ്ജനസൂയി, സ്വയം ഉണ്ടാകുന്നതിനെയാണ് ദർശിക്കേണ്ടത്. ക്രോധം വരുമ്പോൾ സ്വയം എങ്ങനെയുള്ള തരംഗങ്ങളാണ് ഉണ്ടാകുന്നത്? ദ്വേഷം വരുമ്പോൾ, കാമം വരുമ്പോൾ, ഭയമുണ്ടാകുമ്പോൾ സ്വയം എങ്ങനെയുള്ള തരംഗങ്ങളാണ് ഉണ്ടാകുന്നത്? അതിനാണ് മഹത്വം കൊടുക്കേണ്ടത്. ഈ ഇമ്പോസ്റ്റ് വൈബ്രേഷൻ താപ്യാനജായി. എന്നാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ കീതാനജായി. നമ്മൾ സൃഷ്ടിക്കുകയാണെങ്കിൽ ഇത് ഈ ആർട്ടിഫിഷ്യൽ വൈബ്രേഷൻ, ഇമ്പോസ്റ്റ് വൈബ്രേഷൻ, അതായത് കൃതമാക്കിയ തരംഗങ്ങൾ നമ്മളെ സത്യത്തിലേക്ക് നയിക്കുകയില്ല. നമ്മുടെ അന്തർമനസ്സിലെ വികാരങ്ങളെ അകറ്റാൻ സഹായകമല്ല, ബാധകളായിരിക്കും. മേലേ തട്ടിലുള്ള വികാരങ്ങൾ അകന്നിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഒരു ശബ്ദവും പ്രയോഗിക്കരുത്. ഈ സമ്പ്രദായത്തിലേതും ആ സമ്പ്രദായത്തിലേതും ഏത് സമ്പ്രദായത്തിലേതായാലും ധർമ്മത്തിൻ്റേതാകുന്നില്ല. ഏതെങ്കിലും ശബ്ദം കൊണ്ട് വെർബലൈസേഷനില്ല, യാതൊരു പ്രകാരത്തിലുള്ള വിഷ്വലൈസേഷനുമില്ല. യാതൊരു കൽപ്പന, ആകൃതി, രൂപം ഇവയെല്ലാം ബാധയായി തടസ്സമായിത്തീരും. വളരെ വലിയ തെറ്റിദ്ധാരണയാണ് ഉണ്ടാകുന്നത്. ധർമ്മത്തിൻ്റെ ക്ഷേത്രത്തിൽ എവിടെയെല്ലാം ആകൃതിയെ ധ്യാനം ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം ഭ്രാന്തിയാണുണ്ടായിട്ടുള്ളത്. എൻ്റെ ഗുരുദേവൻ്റെ കൂടെ 14 വർഷം ജോലി ചെയ്തു. കുടുംബത്തെ സംരക്ഷിച്ചുകൊണ്ടുതന്നെ അദ്ദേഹത്തിൻ്റെ സമ്പർക്കത്തിലായിരുന്നു. ശിബിരങ്ങളിൽ പോകാറുണ്ടായിരുന്നു. കാലത്തും വൈകിട്ടും ധ്യാനം ചെയ്യാറുണ്ടായിരുന്നു. ആഴ്ചയിൽ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ കൂടെ താമസിക്കുമായിരുന്നു. അപ്പോൾ ആളുകളുടെ അനവധി അനുഭവങ്ങളറിഞ്ഞു. ഇവിടെയും ഇത്രയും വർഷങ്ങളിൽ എത്രയോ അനുഭവങ്ങളുണ്ടായി. ഈ രൂപം ആകൃതിയുടെ ധ്യാനം ചെയ്ത് ചെയ്ത് അതിൻ്റെ ബാഹ്യപ്രക്ഷേപണം തുടങ്ങും. മനസ്സിൻ്റെ ഭ്രമമാണ്. ധ്യാനം ചെയ്യുന്ന രൂപം അതേപോലെ വെളിയിൽ കാണാൻ തുടങ്ങും. ബാഹ്യപ്രകടീകരണം, അടഞ്ഞ കണ്ണിനു മുൻപിൽ ആ രൂപം കണ്ടു തുടങ്ങും. ദർശനമായി, എനിക്ക് മംഗളമായി, എനിക്ക് ഭാഗ്യമായി. ഇതെല്ലാം നിങ്ങളുടെ തന്നെ കൽപ്പനയല്ലേ? നിങ്ങളുള്ളിൽ കൽപ്പനയുടെ നിർമ്മാണം ചെയ്തു. ആ കൽപ്പനയാണ് വെളിയിൽ വന്നത്. എന്ത് ദർശനമാണ് കിട്ടിയത്! തെറ്റിദ്ധാരണയല്ലേ? ഇതുപോലെ എത്രയോ അനുഭവങ്ങളുണ്ടായിരിക്കുന്നു. ബർമയിൽ നിന്ന് വന്നയിടയ്ക്കാണ് ബോധഗയയിൽ ഒരു ശിബിരം നടത്തി. ബുദ്ധനെക്കുറിച്ചും ബുദ്ധവാണികളെക്കുറിച്ചും റിസർച്ച് ചെയ്യുന്ന വിയറ്റ്നാംകാരനും ശിബിരത്തിൽ പങ്കെടുത്തിരുന്നു. 2-4 ദിവസം കഴിഞ്ഞു. 4-ാം ദിവസം വിവശന കൊടുത്തു. ഭാവഗദ്ഗതനായി. ബുദ്ധവാണിയിൽ ദിവസവും വായിക്കാറുണ്ടായിരുന്നു. ഉപ്പാദവയ ധമ്മിനോ, ഉപ്പാദവയ ധമ്മിനോ, ഉദയം വ്യയം, ഉദയം വ്യയം. പുസ്തകത്തിൽ പറയുന്ന ഉദയവ്യയം ഞാൻ ഒരിക്കലും കണ്ടിരുന്നില്ല. ഇപ്പോൾ ആദ്യമായി കണ്ടു. ശരീരം കേവലം ഉദയവ്യയം. ഞാൻ കേവലം ബുദ്ധി കൊണ്ട് പറയുമായിരുന്നു. അനിത്യമാണ്, മാറിക്കൊണ്ടിരുന്നു. ഇപ്പോൾ അനുഭവമായി, ഭാവനാമായി പ്രജ്ഞയുണർന്നു. ഭാവഗദ്ഗതനായി. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഏതോ പുണ്യമുണർന്നു. നിങ്ങൾ ജോലി ചെയ്തു, അപ്പോൾ പ്രാപ്തമായി. എൻ്റെ വല്ല ആശ്ചര്യ അത്ഭുത സിദ്ധിയുമായിരുന്നെങ്കിൽ എല്ലാവർക്കും വീട്ടിലിരുന്ന് തന്നെ പ്രജ്ഞ ഉണർത്താമായിരുന്നില്ലേ? ഇവിടെ 10 ദിവസം എന്തിനു വിളിക്കണം? ഓരോരുത്തനും ജോലി ചെയ്യണം. വീണ്ടും അയാൾ കൃതജ്ഞത പ്രകടിപ്പിക്കുന്നു. പോകാൻ തുടങ്ങിയപ്പോൾ വീണ്ടും പറഞ്ഞു, ഗോയങ്കാജി, വളരെ നന്മയാണങ്ങ് ചെയ്തത്. ഒരു ഉപകാരം കൂടി എനിക്ക് ചെയ്തു തരണം. ഞാൻ എന്തു ചെയ്യാൻ? തുഷിതദേവലോകത്തിൻ്റെ ദർശനം കൂടി ഒന്ന് ചെയ്യിപ്പിക്കണം. തുഷിതദേവലോകത്തിൻ്റെ ദർശനം വേണോ? അതുകൊണ്ട് എന്താണ് ഗുണം? ഞാൻ സ്വയം തുഷിതദേവലോക ദർശനം ചെയ്തിട്ടില്ല. നിങ്ങൾക്കെങ്ങനെ ചെയ്യിപ്പിച്ചു തരാം? എൻ്റെ ഗുരു എന്നെ പഠിപ്പിച്ച വിദ്യ അതെനിക്ക് നന്മയുണ്ടാക്കി, നിങ്ങൾക്കും വിതരണം ചെയ്യുന്നു. അല്ല ഗോയങ്കാജി, താങ്കൾ വളരെ മിടുക്കനാണ്. താങ്കൾക്കത് സാധിക്കും. എൻ്റെ ഈ ഒരാഗ്രഹം അതങ്ങ് സാധിച്ചു തരണം. എന്നെക്കൊണ്ട് സാധിക്കുകയില്ല. മൗനമായിരുന്ന് 10 ദിവസം ഈ ജോലി ചെയ്യൂ. അല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ല. 2 ദിവസം കഴിഞ്ഞു. എൻ്റെ നിവാസസ്ഥാനത്ത് വന്നു. കുടുകുടാ കണ്ണീരൊഴുക്കുന്നു. ഗദ്ഗദ മാനസനായി പറഞ്ഞു, അങ്ങ് പറഞ്ഞെങ്കിലും അങ്ങ് ദർശനം നൽകി. ഇന്നങ്ങ് തുഷിതലോകം കാണിച്ചു തന്നു. അതെങ്ങനെയുള്ളതാണ്? ഞാനിതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ ദർശനം ചെയ്തല്ലോ, പറയൂ എങ്ങനെയാണത്? ഞങ്ങളുടെ ധർമ്മഗ്രന്ഥത്തിൽ ഇന്ന പുസ്തകത്തിൽ വർണ്ണിച്ചിട്ടുള്ളതുപോലെ തന്നെ. പാവം, വിവരമില്ലാത്ത ഇയാൾ എന്താണ് കണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. സ്വന്തം ഉള്ളിൽ കൂടെ കൂടെ ചിന്തിച്ചുകൊണ്ടിരുന്നതിൻ്റെ ബാഹ്യപ്രക്ഷേപണമുണ്ടായി. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇത്രമാത്രം ബുദ്ധവാണി പഠിക്കുകയും അതിൽ ഡോക്ടറേറ്റ് എടുക്കുവാൻ വന്നിരിക്കുകയാണ്, ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ കൂടെ സാധന ചെയ്യുകയും ചെയ്യുന്നു. ലോകോത്തരമായ അവസ്ഥ പ്രാപിക്കുന്നതിനു വേണ്ടി ജീവിതം മുഴുവനും യത്നിച്ച വ്യക്തിയുടെ വാണിയാണ് പഠിച്ചത്, സാധനയാണ് ചെയ്തത്. ഈ 31 ലോകങ്ങൾക്കപ്പുറത്തുള്ള അവസ്ഥ, നിർവാണാവസ്ഥ, അതിനുവേണ്ടിയുള്ള ജോലിയാണ് ചെയ്യിപ്പിച്ചത്. എന്നിട്ട് ഈ തുഷിതദേവലോകം കാണുവാൻ ആഗ്രഹിച്ചത്, അവിടെ ജന്മമെടുക്കണം എന്ന് അതിൻ്റെ കൊതിയായിരുന്നു. അല്ലേ, അല്ല, ഇതൊക്കെ എനിക്ക് നന്നായി അറിയാം. ഈ ലോകങ്ങൾക്കപ്പുറത്ത് കടക്കണം, എനിക്ക് തുഷിത ലോകത്ത് ജന്മമെടുക്കേണ്ട. പിന്നെ എന്തിനാണ് കാണുവാൻ കൊതിച്ചത്? പറഞ്ഞു മനസ്സിലാക്കി തരികയാണ്. ഒരു വിശ്വാസമുണ്ട്, അടുത്ത ബുദ്ധൻ, അരിമൈത്രേയ ബുദ്ധൻ ഇപ്പോൾ തുഷിത ലോകത്തിരുന്ന് ധ്യാനം ചെയ്യുകയാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ ദർശനമാണ് വേണ്ടിയിരുന്നത്. ഞാൻ ചോദിച്ചു, എന്നിട്ട് ദർശനം കിട്ടിയോ? അതിനുവേണ്ടിയാണ് അവിടെ പോയത്. നല്ലതുപോലെ ദർശനം ലഭിച്ചിട്ടാണ് വന്നത്. എങ്ങനെയിരിക്കും അദ്ദേഹം? ഞങ്ങളോടുകൂടി ഒന്ന് പറഞ്ഞു തരൂ. അപ്പോൾ പറയുകയാണ്, ഞങ്ങളുടെ വിയറ്റ്നാമിൽ ഇന്ന ഗ്രാമത്തിൽ അവിടെ അരിമൈത്രേയ ബോധിസത്വൻ്റെ അമ്പലമുണ്ട്. ആ അമ്പലത്തിലെ മൂർത്തി പോലെ തന്നെയാണ് അവിടെ കണ്ടത്. എന്തു പറയാൻ, ചെറുപ്പം മുതലേ ആ മൂർത്തി കണ്ട് അതിൻ്റെ പ്രിൻ്റ് മനസ്സിൽ കിടന്നത് ഇപ്പോൾ ബാഹ്യപ്രക്ഷേപണമായി. ദർശനം കിട്ടി, എനിക്ക് ദർശനം കിട്ടി. വളരെ വലിയ ഭ്രമമാണ്. വിവസന ചെയ്യുന്ന വ്യക്തി ഇത്തരത്തിലുള്ള കെട്ടുകളിൽപ്പെട്ട് ഉഴലരുത്. ഇതുപോലുള്ള എത്രയോ ഉദാഹരണങ്ങൾ. നിങ്ങൾ ജോലി ചെയ്യുക, സംവേദനയെ നോക്കുക, ദർശനം ലഭിച്ചു, ശരി, നല്ല കാര്യം. അതൊരരികിൽ ഇരുന്നോട്ടെ, ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. എത്രമാത്രം വിഭ്രാന്തികളാണ് ധർമ്മത്തിൻ്റെ പേരിൽ, സാധനകളുടെ പേരിൽ, എണ്ണമില്ല. ഒരു സഹോദരൻ വന്ന് പറയുന്നു, എനിക്ക് ഈശ്വര ദർശനമുണ്ടായി, താങ്കളുടെ ഈ വിവസന കൊണ്ടാണ് ഉണ്ടായത്. നിങ്ങളുടെ ഈശ്വരൻ എങ്ങനെയാണിരിക്കുന്നത്? വർണ്ണിച്ചു പറയുകയാണ്. ഗോരഖ്പൂരിൽ ഒരു പ്രസ്സുണ്ട്, വളരെ പ്രസിദ്ധമാണ്. അവിടെ ചിത്രകാരന്മാർ ചില ഈശ്വരന്മാരുടെ അവതാരങ്ങളുടെ ചിത്രം വരയ്ക്കും, അച്ചടിച്ചിറക്കും. അതിൽ അച്ചടിച്ചിരിക്കുന്ന അതേപോലത്തെ ഈശ്വരൻ, അതേപോലെ അലങ്കാരങ്ങളും ആഭരണങ്ങളും ഉടയാടകളും. മീശയില്ല, താടിയില്ല, തലയിൽ മുടിയുണ്ട്, പക്ഷേ മീശയും താടിയുമില്ല. ശരി, നിങ്ങൾക്കതുപോലുള്ള ഈശ്വരനാണോ ദർശനമായത്? വളരെ നല്ല കാര്യം. ഒരു പാശ്ചാത്യദേശത്ത് സാധകൻ വന്നു പറഞ്ഞു, എനിക്ക് ഈശ്വര ദർശനം ലഭിച്ചു. ലഭിച്ചോ? എങ്ങനെ? അവരുടെ ഇടയിൽ വിശ്വാസമനുസരിച്ച് ഒരു വൃദ്ധനായ മനുഷ്യൻ, വലിയ നീളമുള്ള താടി, വെളുത്ത മീശ, വെളുത്ത തലമുടി, വെളുത്ത് നീളമുള്ള കുപ്പായവുമിട്ട് ഇപ്രകാരമുള്ള ഈശ്വര ദർശനമുണ്ടായി. ഈശ്വരൻ ഇങ്ങനെയായിരുന്നെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ആവണ്ടേ? ഈശ്വരനെന്ന പേരിൽ നിന്റെ മനസ്സിലുള്ള ചിത്രം വെളിയിൽ വന്നതല്ലേ? ഇതേപോലെ ചിലർ വരും, എനിക്ക് ആത്മാവിൻ്റെ ദർശനമുണ്ടായി. എങ്ങനെയായിരിക്കും ആത്മാവ്? കച്ചിലെ ഒരു ശിബിരത്തിലായിരുന്നു, 4-ാമത്തെയോ 5-ാമത്തെയോ ദിവസം എൻ്റെ അടുത്തു വന്നു, എനിക്ക് ആത്മദർശനമുണ്ടായി. 20-ലധികം വർഷങ്ങളായി തപസ്സു ചെയ്യുന്നു, ദർശനമുണ്ടായില്ല. എന്നാൽ അങ്ങയുടെ ഈ 10 ദിവസത്തെ ശിബിരം വളരെ മംഗളകാരി. എനിക്ക് ആത്മദർശനമുണ്ടായി. എങ്ങനെ ആത്മ? എൻ്റെ ശരീരത്തിൻ്റെ അത്രയും വലിപ്പം എൻ്റെ മുൻപിൽ വന്നിരുന്നു, ഞാൻ കണ്ടു. ഈ ആളിൻ്റെ പരമ്പരയിൽ അങ്ങനെയൊരു വിശ്വാസമുണ്ട്. എത്ര വലിയ ശരീരം, അത്രയും വലിയ ആത്മാവ്. എന്താണ് ദർശിച്ചത്? സ്വന്തം വിശ്വാസത്തിൻ്റെ ലേപനം ചെയ്തിരുന്നത്. അതിൻ്റെ ബാഹ്യപ്രക്ഷേപണമുണ്ടായി, ആത്മദർശനമുണ്ടായി. എങ്കിൽ അന്തിമമായ അവസ്ഥ എത്തിയോ? ലക്ഷ്യം ഇതാണല്ലോ. ആത്മദർശനം എങ്ങനെയുണ്ടാകാം? നിങ്ങൾക്കതുണ്ടായി, മുക്തനായി അല്ലേ? വീതരാഗനായോ? ആത്മദർശനമുണ്ടായോ? ഇപ്പോൾ യാതൊരു വികാരങ്ങളും ഇല്ലായിരിക്കുമല്ലോ. പാവം തലകുനിച്ചു കളഞ്ഞു. പറയുകയാണ്, വികാരങ്ങൾ ഇപ്പോഴുമുണ്ട്. ആലോചിച്ചു നോക്കി, എന്നിട്ട് പറഞ്ഞു, ഞാൻ കണ്ട ആത്മാവിൽ കറുത്ത പാടുകളുണ്ടായിരുന്നു, അവിടെ അവിടെയൊക്കെ കറുത്ത പാടുകൾ. അതുകൊണ്ടാണ് വികാരങ്ങൾ തീരാത്തത്. ശരി, നല്ല കാര്യം, ജോലി ചെയ്തോളൂ. വികാരങ്ങൾ അകറ്റുവാനുള്ള മാർഗമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ആത്മദർശനം നിങ്ങൾക്കെങ്ങനെയോ അങ്ങനെ ആയിക്കോട്ടെ. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വരുന്നു. ഇന്നലെ രാത്രി എനിക്ക് വളരെ ശുദ്ധമായ ആത്മാവിൻ്റെ ദർശനമുണ്ടായി. എങ്കും ഒരു പാടുമില്ല, തെല്ലും പാടുകളില്ല. എപ്പോഴാണ് ഉണ്ടായത്? ഇന്നലെ രാത്രി. ആത്മദർശനമുണ്ടായതു മുതൽ ഇതുവരെ യാതൊരു വികാരവും ഉണർന്നിട്ടില്ലല്ലോ. വീണ്ടും തലകുനിക്കുന്നു. ഇന്നലെ രാത്രി ഇത്രമാത്രം കാമവാസനയാണുണ്ടായത്, പറയാൻ വയ്യ. ഞാൻ മുനിയാണ്, കാമമുണരാൻ പാടില്ലാത്തതാണ്. പക്ഷേ എത്രമാത്രം? ആത്മദർശനമുണ്ടായതിനു ശേഷം വികാരം എങ്ങനെ ഉണർന്നു? തെറ്റിദ്ധാരണകളാണ്, വെറും തെറ്റിദ്ധാരണ. ധർമ്മത്തിൻ്റെ പേരിൽ എന്തുമാത്രം തെറ്റിദ്ധാരണകൾ. ചിത്തത്തിലെ വികാരങ്ങൾ നീക്കം ചെയ്യുക എന്ന ലക്ഷ്യമാണുണ്ടായിരിക്കേണ്ടത്. ഇന്ന വ്യക്തിയുടെ ദർശനം കിട്ടി, ഇത് ലക്ഷ്യമല്ല. ഓരോ വ്യക്തിക്കും തൻ്റെ മാന്യതയ്ക്ക്, വിശ്വാസത്തിനനുസരിച്ച് ദർശനം ലഭിക്കും. ചിലർക്ക് ആത്മാവ് വിരലിനോളം വലിപ്പമുള്ളതാണ്, അങ്ങനെയും ഒരാളുണ്ടായിരുന്നു. ഒരാൾ വന്ന് ധ്യാനം ചെയ്ത് ഹൃദയത്തിൻ്റെ അടുത്ത് ധ്യാനം ചെയ്തപ്പോൾ അവിടെ ഒരു ഗുഹ കണ്ടു. വളരെ ആഴമുള്ള ഗുഹ. ഇരുട്ടോടിരുട്ട് ഞാൻ ആ ഇരുട്ട് ഗുഹയിൽ ഇറങ്ങി ഒരുപാട് ദൂരം പോയി. പോയി ദൂരെ ഒരു പ്രകാശം കണ്ടു. അവിടെ തള്ളവിരൽ കണ്ടു. അങ്കുഷ്ടപ്രമാണം. അയാൾ അങ്കുഷ്ടപ്രമാണമാണെന്ന് പറയുന്നു. അങ്കുഷ്ടിയുടെ വലിപ്പത്തിലാണ് ആത്മ. അദ്ദേഹം അതിനെ അങ്കുഷ്ട എന്ന് വിശ്വസിച്ചു. എനിക്ക് തള്ളവിരലിൻ്റെ ദർശനമുണ്ടായി. എനിക്ക് ആത്മദർശനമുണ്ടായി. ചിലർക്ക് ആത്മ എള്ളിൻ്റെ വലിപ്പത്തിലാണ്. അയാൾ എള്ള് കണ്ടു. ചിലർക്ക് തലമുടിയുടെ വലിപ്പമാണ് ആത്മാവിന്. അവരത് കണ്ടു. ഈ രൂപങ്ങളിൽ, ഈ ആകൃതികളിൽ എന്തിരിക്കുന്നു? നിങ്ങളുടെ വികാരം കളഞ്ഞുവെങ്കിൽ ഈ ദർശനം നിങ്ങൾക്ക് ലാഭകരമാണ്. വികാരം പോയില്ല എങ്കിൽ ദർശനം കൊണ്ട് എന്ത് പ്രയോജനം? ഈശ്വരനെ കണ്ടു, ദേവിയെ കണ്ടു, ദേവനെ കണ്ടു. എവിടെയൊക്കെയാണ് കുഴങ്ങിമറിഞ്ഞ് കിടക്കുന്നത്? ഒരേ ഒരു ലക്ഷ്യമാണ് വേണ്ടത്. ധർമ്മത്തിൻ്റെ മാർഗം വികാരങ്ങളിൽ നിന്നും മുക്തിയാണ്. നമ്മുടെ വികാരങ്ങൾ പോകുന്നോ ഇല്ലയോ, എത്രമാത്രം വികാരങ്ങൾ പോകുന്നുവോ, ആഴത്തിൽ നിന്നും പോകുന്നുവോ, വേരോടുകൂടി പോകുന്നുവോ, അത്രയും ധർമ്മമാർഗത്തിൽ മുന്നേറുകയാണ്. ബാക്കിയെല്ലാം അപ്രധാനമാണ്. ഒരേ ഒരു മാർഗം, ഒരേ ഒരു കാര്യം, വികാരങ്ങൾ കളയുക. നോക്കുന്നു, രാഗം എവിടെ ഉണരുന്നു? സുഖത സംവേദനയുണ്ടായി എങ്കിൽ രാഗമുണർന്നു. സംവേദന ദുഃഖതമായി എങ്കിൽ ദ്വേഷമുണർന്നു. ഇപ്പോൾ രാഗമുണരുന്നതും ദ്വേഷമുണരുന്നതും കുറയുന്നോ ഇല്ലയോ? വേരുമുതൽ ഇളകുന്നു എങ്കിൽ നമ്മൾ ശരിക്കുള്ള മാർഗത്തിലൂടെയാണ്, വളരെ നല്ല മാർഗത്തിലൂടെയാണ് പോകുന്നത്. പഴയ വികാരങ്ങൾ പൊട്ടിപ്പുറത്തു വരികയാണെങ്കിൽ സ്വയം അനുഭവമായി വരികയാണ്. വളരെ ക്രോധിയായ വ്യക്തി ക്രോധം കുറഞ്ഞു കുറഞ്ഞു വരുന്നതായി കാണുന്നു. ഇപ്പോൾ ക്രോധം തലയ്ക്ക് മുകളില്ല. കാമവാസന വളരെയധികം ഉണ്ടായിരുന്ന വ്യക്തി തനിക്ക് കാമവാസന കുറഞ്ഞു വരുന്നതായി അനുഭവപ്പെടുന്നു. വളരെ ഭയന്ന് ഭയഭീതനായിരുന്ന വ്യക്തിക്ക് ഇപ്പോൾ ഭയം കുറഞ്ഞു വരുന്നതായി കാണുന്നു. ഇതുപോലെ നമ്മുടെ വികാരങ്ങൾ കുറഞ്ഞു വരണം. ജീവിതത്തിൽ ഇത് പ്രകടമായി കാണണം. വികാരങ്ങൾ കുറഞ്ഞ് ജീവിതത്തിൽ മാറ്റമുണ്ടാകുകയാണെങ്കിൽ ശരി, നമ്മൾ ധർമ്മപഥത്തിലൂടെ തന്നെയാണ്. ആത്മാവുണ്ടായിരുന്നാലും ആത്മാവില്ലെങ്കിലും രാഗം കളഞ്ഞേ മതിയാകൂ, ദ്വേഷം കളഞ്ഞേ മതിയാകൂ. മുക്തമാകാൻ രാഗദ്വേഷം കളഞ്ഞേ മതിയാകൂ. ഞാൻ എൻ്റെ കാര്യം പറയാം. ഞാൻ ജനിച്ചു വളർന്ന നാട്ടിലെ 80% ആളുകൾക്കും തൻ്റെ ഉള്ളിലൊരു ആത്മാവുണ്ട് എന്ന് വിശ്വാസമില്ല. കാരണം ചെറുപ്പം മുതലേ ഇത് കേട്ടാണ് വളരുന്നത്. ഒരാത്മാവുമില്ല, ആത്മാവെന്നില്ല, ഈ സംസാരം സൃഷ്ടിച്ച ഒരു ഈശ്വരനുണ്ട് എന്ന് വിശ്വാസമില്ല. കാരണം ചെറുപ്പം മുതലേ ഇതാണ് കേട്ടു വളർന്നത്. അവരുടെ ഇടയിൽ താമസിച്ചിരുന്നത് കാരണം അവരെ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും വർഷമായി ഈ രാജ്യത്ത് വന്നിട്ട് ഈ നാട്ടിൽ 100-ൽ 80 അതിലും കൂടുതൽ ആളുകൾ തൻ്റെ ശരീരത്തിനകത്ത് വേറിട്ടൊരാത്മാവുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. ഇതും വിശ്വസിക്കുന്നു, ഈ സംസാരം സൃഷ്ടിച്ചൊരു പരമാത്മാവുണ്ട്. ഇവരെ വളരെ നിഷ്പക്ഷഭാവത്തിൽ നല്ലതുപോലെ ഞാൻ വീക്ഷിക്കുന്നു. യാതൊരു നിറവുമുള്ള കണ്ണാടി വച്ചിട്ടില്ല. എനിക്ക് യാതൊരു വ്യത്യാസവും കാണാനില്ല. ഈശ്വരനില്ല, ആത്മാവില്ല എന്ന് വിശ്വസിക്കുന്നയാളും അഹങ്കാരവും രാഗവും ദ്വേഷവും ജനിപ്പിച്ച് ദുഃഖിതരായാണ്, വ്യാകുലരായാണ് കാണുന്നത്. ഇവിടെയുള്ള ആത്മാവുണ്ട് പരമാത്മാവുണ്ട് എന്ന് വിശ്വസിക്കുന്നവരും യാതൊരു വ്യത്യാസവുമില്ല. അഹങ്കാരവും രാഗവും ദ്വേഷവും ജനിപ്പിച്ച് വ്യാകുലരും ദുഃഖിതരുമാണ്. വ്യാകുലതയിൽ വ്യത്യാസമൊന്നുമില്ല. ആത്മാവിനെ വിശ്വസിച്ചാൽ, പരമാത്മാവിൽ വിശ്വസിച്ചാൽ വികാരങ്ങൾ ഇളകിപ്പോയി ചിത്തം നിർമ്മലമാകുമെങ്കിൽ എല്ലാവരും ആത്മാവിലും പരമാത്മാവിലും വിശ്വസിച്ച് ശുദ്ധരാകുവാൻ വേണ്ടിയാണ് മുഴുവനും പ്രയത്നിക്കേണ്ടത്. അതല്ല, ആത്മാവും പരമാത്മാവും ഇല്ലെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഉള്ളിലെ വികാരങ്ങളിളകി ചിത്തം നിർമ്മലമാകുന്നത്. വ്യാകുലതയും ദുഃഖവും നീങ്ങിക്കിട്ടുന്നത് എങ്കിൽ എല്ലാവരും അതുപോലെയാകുവാൻ വേണ്ടിയാണ് മുഴുവനും പ്രയത്നിക്കേണ്ടത്. ഇതെല്ലാം ദാർശനിക മാന്യതകളാണ്. എന്ത് ഫലം ലഭിക്കും? വികാരങ്ങൾ വികാരങ്ങളാണ്, ഉണരുക തന്നെ ചെയ്യും. ആത്മാവിൽ വിശ്വസിക്കുന്നുവെങ്കിലും ഉണരും. ആത്മാവിൽ വിശ്വസിക്കുന്നില്ല എങ്കിലും വികാരങ്ങൾ ഉണർന്നിരിക്കും. പരമാത്മാവിൽ വിശ്വസിക്കുന്നുവെങ്കിലും ഉണരും, ഇല്ലെങ്കിലും ഉണരും. ആത്മാ പരമാത്മാ രണ്ടാണ് എന്നു ദ്വൈതവാദിയും ഒന്നാണ് എന്ന അദ്വൈതവാദിയും വികാരങ്ങളെ ഉണർത്തുന്നുണ്ട്. ആത്മാ പരമമാണ്, പ്രകൃതി ഇത് മൂന്നാണ് എന്ന ത്രൈതവാദിയിലും വികാരമുണരുന്നുണ്ട്. ഈ വാദവിവാദങ്ങളിൽ നിന്നെല്ലാം എന്തു നേടാൻ? 2000 കൊണ്ട് ഭാരതത്തിന് വളരെ ശോചനീയമായ സ്ഥിതി വന്നു ചേർന്നു. ഈ ദാർശനിക മാന്യതകൾ ഭാരതത്തിൽ ധർമ്മത്തെ അടക്കി വാണു. ധർമ്മത്തിൻ്റെ യഥാർത്ഥ രൂപം, നമ്മളെങ്ങനെ വീതരാഗ മാർഗത്തിലൂടെ സഞ്ചരിച്ചു, എങ്ങനെ ചിത്തത്തെ നിർമ്മലമാക്കാം, ജീവിതം സാർത്ഥമാക്കാം എന്ന് മനസ്സിലാക്കിയാൽ ഉപയോഗമുള്ള കാര്യമായി. അല്ലെങ്കിൽ തെറ്റിദ്ധാരണയാണ്. തെറ്റിദ്ധാരണയിൽ നിന്ന് എത്രയും വേഗം മനുഷ്യൻ വെളിയിൽ വരുന്നുവോ അത്രയും വേഗം ലക്ഷ്യം സാധിക്കും. ലക്ഷ്യം എന്താണെന്നാൽ ചിത്തത്തെ എങ്ങനെ വീതരാഗമാക്കാം, വീതദ്വേഷമാക്കാം, വീതമോഹമാക്കാം എന്നാണ്. അല്ലെങ്കിൽ നമ്മുടെ കൂടെ ദുഃഖം എന്നുമുണ്ടായിരിക്കും. ജന്മജന്മാന്തരങ്ങളിൽ ദുഃഖമുണ്ടായിരിക്കും. ഈ ജന്മവും ദുഃഖത്തിൽ തീരും. ഇനി വരുവാനുള്ള ജന്മങ്ങളും ദുഃഖത്തിൽ തന്നെ കഴിയും. മനുഷ്യൻ്റെ ജന്മമാണ് കിട്ടിയിരിക്കുന്നത്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ ശക്തിയാണ് പ്രകൃതി പരമാത്മാ നിറച്ചിട്ടുള്ളത്. ആത്മമുഖിയായി, സുമുഖിയായി, സത്യമുഖിയായി സ്വന്തം ഉള്ളിലുള്ള സത്യത്തെ കാണണം. നോക്കി നോക്കി വികാരങ്ങളിൽ നിന്നും മുക്തി നേടണം. ഇത്രയും വലിയ ശക്തിയാണ് നമ്മളിലുള്ളത്. അതിനെ ഉണർത്താതെ, അത് ഉപയോഗിക്കാതെ ഏതെല്ലാമോ ദാർശനിക മാന്യതകളിലും വ്രത ഉപാസനകളിലും ആഘോഷങ്ങളിലും കർമ്മകാന്ഡങ്ങളിലും ജീവിതം മുഴുവനും നഷ്ടപ്പെടുത്തുകയാണ്. വളരെ ദൗർഭാഗ്യകരം. ധർമ്മത്തിൽ ശുദ്ധമായ സ്വരൂപം മുൻപിൽ വരുന്നത് വളരെ വലിയ ഭാഗ്യമാണ്, പുണ്യമാണ്. എന്നിട്ട് അയാളതിനെ സ്വീകരിക്കുന്നത്, സ്വീകരിച്ചിട്ട് ആ മാർഗത്തിലൂടെ പോകുന്നത് എത്രയോ വലിയ ഭാഗ്യമാണ്. ഞാൻ സ്വയം വലിയ ഭാഗ്യശാലിയാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പൂർവികർ 3 തലമുറ മുൻപ് ബർമ്മയിൽ പോയി താമസമാക്കി. അവിടെ ഭാരതത്തിൽ നിന്ന് പോയ ശുദ്ധധർമ്മം അതിൻ്റെ ശുദ്ധരൂപത്തിൽ നിലനിന്നിരുന്നു. വളരെ കുറച്ച് ആളുകൾ ഒതുങ്ങിയിട്ടാണെങ്കിലും ഗുരുശിഷ്യ പരമ്പര ഓരോ ആചാര്യനും അവരുടെ ചുമതലയാണെന്ന് മനസ്സിലാക്കിയിരുന്നു. മരിക്കുന്നതിന് മുൻപ് 3-4 ആളുകളെങ്കിലും ഈ വിദ്യയിൽ ശരിക്കും പരിപക്വത നേടണം, ഈ വിദ്യ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് മനസ്സിലാക്കിയിരുന്നു. 2, 4, 5 ആളുകൾ നിശ്ചയമായും ഇത് പഠിച്ചും തലമുറകൾ ഇത് സൂക്ഷിച്ചു വച്ചു. അങ്ങനെയുള്ള ബർമ്മയിൽ ജനിച്ചു. ഭാഗ്യമായി, അതിലും വലിയൊരു ഭാഗ്യമാണ് ഒരു വ്യാപാര കുടുംബത്തിൽ ജനിച്ചത്. ജാതിമതങ്ങളിൽ നിന്നും ഒന്നും നേടുന്നില്ല, എല്ലാം തെറ്റിദ്ധാരണകൾ. പക്ഷേ വ്യാപാരിയുടെ കുടുംബത്തിൽ, അതും രാജ്യം വിട്ടു പരദേശത്ത് പോകുന്നവർക്കൊരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ധനസമ്പാദനം. രാത്രിയും പകലും ഒരേ ആഗ്രഹം, ധനം സമ്പാദിക്കുക. എങ്ങനെ ഉണ്ടാക്കിയാലും ശരി, പഠിത്തവും ജ്ഞാനവും ഒന്നും വലിയ പ്രധാനമല്ല, ധനം സമ്പാദിക്കണം. 15-16 വയസ്സ് മുതൽ പണം സമ്പാദിച്ചു. 10-25 വയസ്സായപ്പോഴേക്കും അവിടുത്തെ നിലവാരം, അതായത് സ്റ്റാൻഡേർഡ് അനുസരിച്ച് വളരെയധികം പണം സമ്പാദിച്ചു. ഇതുകൊണ്ടുണ്ടായ ഗുണം, ആ അവസ്ഥയിലൂടെ കടന്നു വന്നില്ലായിരുന്നു എങ്കിൽ ഞാൻ ധനികനല്ല. ധനമുണ്ടാക്കിയില്ല, പണത്തിൻ്റെ സുഖം അനുഭവിച്ചില്ല. പണമുള്ളവർ വലിയ സുഖികളായിരിക്കും, പണമില്ലാത്തവരായിരിക്കും ദുഃഖിതർ. ഇപ്പോൾ ആ അവസ്ഥയിലൂടെ കടന്നുപോയപ്പോൾ മനസ്സിലായി, അവരും വലിയ ദുഃഖിതരാണ്. ധനമുണ്ടാക്കുകയും ധർമ്മമില്ലാതിരിക്കുകയും ചെയ്യുക, ഇതിനും വലിയ സന്താപം മറ്റെങ്ങുമില്ല. വളരെ ദുഃഖിതരായിരിക്കും. ധർമ്മം കിട്ടിയാൽ പിന്നെ പണമുണ്ടെങ്കിലും പണമില്ലെങ്കിലും രണ്ടവസ്ഥയിലും സുഖികളായിരിക്കും. ഇങ്ങനെയൊരവസ്ഥയിലൂടെ കടന്നു വന്നതും എനിക്ക് സൗഭാഗ്യമായി. മനുഷ്യൻ്റെ കയ്യിൽ പണം ധാരാളം വന്നു ചേരുമ്പോൾ, ഒരുപാട് ദാനം ചെയ്യുമ്പോൾ വലിയ പ്രസിദ്ധി നേടുന്നു. സമൂഹത്തിൽ സാമാജിക സംസ്ഥകൾ, സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ, അതിലെ പ്രസിഡൻ്റ്, ചിലയിടത്ത് ട്രസ്റ്റി, ചിലയിടത്ത് സെക്രട്ടറി, സംസ്ഥകളിലെ പ്രസിഡൻ്റ്, സെക്രട്ടറി, അത് ഇത്, വലിയ അഹങ്കാരം വന്നു ചേരുന്നു. അതിലൂടെയെല്ലാം കടന്നു വന്നതാണ്. അറിയാം, വലിയ മതമായിരിക്കും, ഞാൻ പ്രസിഡൻ്റ്, ഞാൻ സെക്രട്ടറി, എൻ്റെ കയ്യിൽ അധികാരം, എനിക്ക് ഭരണം. ഇതിലൂടെ കടന്നു വന്നു. മനസ്സിനെന്തുമാത്രം പിരിമുറുക്കമായിരുന്നു, എത്ര ടെൻഷൻ. വലിയ സൗഭാഗ്യമായി ഒരു വലിയ രോഗത്തിനടിമപ്പെട്ടു. അങ്ങനെയൊരു രോഗം ഓരോ 15 ദിവസത്തിലും ശക്തിയായി വരും. ഇത്ര കടുത്ത രോഗം ഡോക്ടർമാരുടെ കയ്യിൽ ഇതിന് മരുന്നേയില്ലായിരുന്നു, ഒരു ചികിത്സയുമില്ല. പാവങ്ങൾ മോർഫിയ കുത്തിവെക്കും, 24 മണിക്കൂർ മരുന്നിൻ്റെ മയക്കത്തിൽ കിടക്കും. പിന്നെ അതിൻ്റെ ദൂഷിതഫലം, ആഫ്റ്റർ എഫക്ട്സ്, ഛർദി, വലിയ കഷ്ടപ്പാട് തന്നെ. ഓരോ 15 ദിവസവും ഇത് തന്നെ. 4-5 വർഷം ഇതുപോലെ പിന്നിട്ടു. കുടുംബ ഡോക്ടർ വളരെ നല്ല മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, കൂടെ നിങ്ങൾക്ക് തരുന്ന ഈ മോർഫിയ കുറേ വർഷം കഴിയുമ്പോൾ അതിനടിമയായിത്തീരും. മോർഫിയ പിന്നീട് ദിവസവും എടുക്കേണ്ടി വരും. രോഗമുണ്ടെങ്കിലും ഇല്ലെങ്കിലും മോർഫിയ എടുക്കേണ്ടി വരും. അത് വലിയ കഷ്ടപ്പാടുള്ളൊരു ജീവിതമായിരിക്കും. നിങ്ങൾ ജോലിക്ക് വേണ്ടി വിദേശങ്ങളിലൊക്കെ പോകുന്നുണ്ടല്ലോ, ഒരു പ്രാവശ്യം ഈ ജോലിയൊക്കെ മറന്ന് ചികിത്സയ്ക്ക് വേണ്ടി പോകുക. ഈ രോഗത്തിന് ചികിത്സയൊന്നുമില്ലെന്നറിയാം, പാശ്ചാത്യ രാജ്യത്തുമില്ല. എന്നാൽ ഈ മോർഫിയയിൽ നിന്നും മോചനം കിട്ടിയേക്കും. അവരുടെ പക്കൽ ചിലപ്പോൾ വല്ല വേദനാസംഹാരിയും കണ്ടേക്കാം. അതുകൊണ്ട് ഒരുപക്ഷേ ഇതിൽ നിന്നും രക്ഷ നേടാം, നല്ലത് വന്നേക്കും. അദ്ദേഹം പറഞ്ഞത് കേട്ട് പരിഭ്രമിച്ചു. പോയി മാസങ്ങളോളം സ്വിറ്റ്സർലൻഡ്, ജർമ്മനി, ഇംഗ്ലണ്ട്, അമേരിക്ക, ജപ്പാൻ എന്നിവിടങ്ങളിൽ ഉയർന്ന ഡോക്ടർമാരെ കണ്ടു. വളരെയധികം പണം ചെലവഴിച്ചു. തിരിച്ചു വന്നപ്പോൾ രോഗം കൂടിയതേയുള്ളൂ. മരുന്ന് കൂടുതൽ വേണ്ടി വന്നു. തലവേദന കൂടിക്കൂടി വന്നു. മോർഫിയയിൽ നിന്നുപോലും മോചനം കിട്ടിയില്ല. പലരും പലതരത്തിൽ ശ്രമിച്ചു നോക്കി. വലിയ വലിയ ഡോക്ടർമാർ ശ്രമിച്ചു. ഇന്നെനിക്ക് തോന്നുന്നത് അതിൻ്റെ ഭാഗ്യം കൊണ്ടാണ് ആർക്കും ചികിത്സിച്ചു ഭേദമാക്കുവാൻ കഴിയാതിരുന്നത്. എന്തോ വളരെ വലിയ പുണ്യമായിരിക്കും. ഈ രോഗം മറ്റാരെങ്കിലും ചികിത്സിച്ചു മാറ്റിയിരുന്നുവെങ്കിൽ ഇത്രയും വിലപിടിപ്പുള്ള രത്നം എനിക്ക് കിട്ടുമായിരുന്നില്ല. എങ്ങു നിന്നും ഒരു ചികിത്സയും ഫലിക്കാതെ വന്നപ്പോൾ ഒരു സുഹൃത്ത്, ആ സുഹൃത്തിനെ ഓർക്കുമ്പോഴേ മനസ്സിൽ കൃതജ്ഞത നിറയും. ആ സുഹൃത്ത് പറഞ്ഞു, ഈ ആളിൻ്റെ അടുത്ത് പോകുക, പത്തു ദിവസം അദ്ദേഹത്തിൻ്റെ അടുത്തു പോയി സാധന ചെയ്തു നോക്ക്. ആർക്കറിയാം നിങ്ങളുടെ രോഗം മാറില്ലെന്ന്? എന്താണ് രോഗം? സൈക്കോസോമാറ്റിക്കാണ്, മനസ്സുമായി ബന്ധമാണ്. ഈ സാധനയാണെങ്കിൽ മനസ്സിൻ്റെ വികാരങ്ങളെ അകറ്റും. ഒരുപക്ഷെ നിങ്ങളുടെ രോഗം മാറിയേക്കാം. ഒരിടത്തും ശരിയായില്ലല്ലോ. ശരി, ഇനി ഇവിടെയും പോകാം. എൻ്റെ ഗുരുദേവൻ്റെ അടുത്തു പോയി. സായാജി ഉപാഖ്യൻ എത്ര സത്പുരുഷൻ, മഹാസന്ത്! കുറച്ചു സമയം വർത്തമാനം പറഞ്ഞാൽ വലിയ ശാന്തി അനുഭവപ്പെടും. വാതാവരണമാകെ വലിയ ശാന്തി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ അങ്ങയുടെ ശിബിരത്തിൽ പത്തു ദിവസം ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഹിന്ദുക്കളുടെ ഒരു നേതാവാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഭാരതീയരുടെ നേതാവാണ്. വന്നത് നന്നായി, അദ്ദേഹം പറഞ്ഞു. ഇതെല്ലാവർക്കും ഉള്ളതാണ്. ഹിന്ദുവായാലും മറ്റാരായാലും ഈ മാർഗം എല്ലാവർക്കും മംഗളകാരിയാണ്. ഞാൻ നിങ്ങളെ ഇവിടെ മതം മാറ്റുകയില്ല. വന്ന് നിങ്ങൾ ജോലി ചെയ്യുക. എല്ലാവർക്കും വേണ്ടി തുറന്നിരിക്കുന്ന ധർമ്മഗംഗയാണിത്. എഴുന്നേറ്റ് പോരാൻ നേരത്ത് പറഞ്ഞു, എന്നെ ഇന്നയാളാണ് ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. അങ്ങയുടെ പരിചിതനും എൻ്റെ മിത്രവുമാണ്. പിന്നീട് അദ്ദേഹം സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസായിരുന്നു. അദ്ദേഹം ഇങ്ങോട്ടയച്ചത് എന്താണെന്ന് വെച്ചാൽ, എനിക്കൊരു പ്രത്യേക മൈഗ്രെയിനുണ്ട്. ഓരോ 15 ദിവസം കൂടുമ്പോഴും എനിക്ക് മോർഫിയോ എടുക്കേണ്ടി വരുന്നു. എങ്ങും ഒരു ചികിത്സയും ഫലിച്ചില്ല. ഇത് കേട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ അടുത്ത് വരണ്ട. നിങ്ങളെ ഇവിടെ എടുക്കില്ല. ഒരു കാരണവശാലും ഇവിടെ വരണ്ട. അയ്യോ, ഇതെന്തു പറ്റി? ഞാൻ ഇദ്ദേഹത്തെ ദേഷ്യം പിടിപ്പിച്ചു. കാര്യമെന്താണ്? സന്തല്ലേ വളരെ സ്നേഹത്തോടെ പറഞ്ഞു, നിങ്ങൾ ധർമ്മത്തെ അവമൂല്യം ചെയ്യുകയാണ്. ഇത്രയും ഉയർന്ന ധർമ്മം നിങ്ങളുടെ ജന്മജന്മാന്തരങ്ങളിൽ ഭവരോഗത്തെ അകറ്റുന്നതാണ്. തലവേദന മാറ്റുന്നതിന് വേണ്ടി അതിനെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയോ? നിങ്ങൾക്ക് ബോധമില്ല. എൻ്റെ മനസ്സിൻ്റെ വികാരങ്ങളെ വേരുമുതൽ അകറ്റുന്നതിനുതകുന്ന ഈ വിദ്യ പഠിക്കണം എന്ന് മനസ്സിലാകുന്ന ദിവസം ഇവിടെ വന്നാൽ മതി. തലവേദന മാറുക ഒരു ബൈ പ്രൊഡക്റ്റ്, അതായത് ഉപോൽപ്പന്നമാണ്. പിന്നീട് വളരെ സ്നേഹത്തോടെ പറഞ്ഞു മനസ്സിലാക്കിത്തന്നു. പഞ്ചസാരമില്ല തുടങ്ങുന്നത് എന്തിനു വേണ്ടിയാണ്? പഞ്ചസാരയ്ക്ക് വേണ്ടിയാണ്. ഷുഗർ ലഭിക്കാൻ വേണ്ടിയല്ലേ? മൊളാസസിന് വേണ്ടിയല്ല. അതതിൻ്റെ അവശേഷമായിട്ട് വരും. വെറുമൊരു ബൈ പ്രൊഡക്റ്റ്. അതേപോലെ ഈ വേദന മാറുക ഒരു ബൈ പ്രൊഡക്റ്റ് മാത്രമാണ്. ഇതിൽ മുന്നേറും തോറും ശരീരത്തിൻ്റെ രോഗങ്ങൾ, മനസ്സുമായി ബന്ധപ്പെട്ടവ സ്വയം മാറും. അതും ലക്ഷ്യമാക്കി ഇവിടെ വരരുത്. കാര്യമെനിക്ക് മനസ്സിലായി. അധ്യാത്മം ഇത്ര വലിയ കാര്യമാണ്. ശുദ്ധധർമ്മം എത്ര മഹാനാണ്. എന്നിട്ട് നമ്മൾ ശരീരത്തിൻ്റെ രോഗം മാറുവാൻ വേണ്ടി അതിൻ്റെ അടുത്ത് പോകുകയോ? ഇല്ല, നമുക്ക് മനസ്സിൻ്റെ രോഗത്തെ മാറ്റിയെടുക്കുവാനാണ് പോകേണ്ടത്. പോയി. ചെന്നപ്പോൾ കുറച്ച് ദിവസത്തേക്കൊരു സംശയമുണ്ടായിരുന്നു. സംശയം ഇതുതന്നെ, പഴയ വിശ്വാസങ്ങളുണ്ടല്ലോ നമുക്ക് ഭാരതീയർക്ക്. ഈ വിശ്വാസങ്ങൾ വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ചെറുപ്പം മുതലേ കേട്ടു തടിമ്പിച്ചതല്ലേ?
സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ ഭയാവഹ.
സ്വന്തം ധർമ്മത്തിൽ കിടന്നു മരിച്ചാലും വേണ്ടില്ല, പരധർമ്മത്തിൽ ചേരരുത്. ഇതാണെങ്കിൽ പരധർമ്മം. എൻ്റെ ഭഗവാനെ, ബുദ്ധന്മാരുടെ ധർമ്മം! അതും എങ്ങനെയുള്ള ബുദ്ധർ? ആത്മാവിൽ വിശ്വാസമില്ലാത്തവർ, അങ്ങനെയുള്ള നാസ്തികർ. ഞാനും എങ്ങാനും നാസ്തികനായിത്തീർന്നാൽ തീർന്നു. ഇങ്ങനെയെല്ലാമുള്ള സംശയങ്ങളും പരിഭ്രമങ്ങളും. പിന്നെ മനസ്സിൽ വിചാരിച്ചു, ചെയ്തു നോക്കാം. സാധന ഇവർ പറയുന്നത് ചെയ്യാം. എൻ്റെ ധർമ്മം ഞാൻ ഉപേക്ഷിക്കുകയില്ല. ശരിക്കും ഹിന്ദു തന്നെയായിരിക്കും. ആത്മാവിലും വിശ്വസിക്കും, പരമാത്മാവിലും വിശ്വസിക്കും. എന്നാലും ഇവരുടെ ജോലി ചെയ്തു നോക്കാം. അങ്ങനെ വല്ലവിധവും പോയി. ഇതിലൂടെ കടന്നപ്പോഴല്ലേ അറിയുന്നത് ഇത് നിധിയാണെന്ന്. ഇപ്പോഴല്ലേ മനസ്സിലായത് സ്വധർമ്മം എന്താണ്, പരധർമ്മം എന്താണ്? നമ്മൾ മനുഷ്യരല്ലേ? മനുഷ്യർക്ക് പ്രകൃതി ഒരു വിശേഷ ശക്തി കൊടുത്തിട്ടുണ്ട്. അവർ അന്തർമുഖിയായി സത്യത്തെ നോക്കി നോക്കി പരമമായ സത്യത്തെ കണ്ടെത്താൻ സാധിക്കും. ഈ ജോലി പശുക്കൾക്ക്, മൃഗങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുകയില്ല. പക്ഷികൾക്ക് ഈ ജോലി ചെയ്യുവാൻ സാധിക്കുകയില്ല. ഉരഗങ്ങളോ പുഴുക്കൾക്കോ പറവകൾക്കോ പ്രേതങ്ങൾക്കോ ഈ ജോലി ചെയ്യുവാൻ കഴിയുകയില്ല. മനുഷ്യന് ചെയ്യുവാൻ കഴിയും. മനുഷ്യന് ചെയ്യുവാൻ കഴിയുന്നത് നമ്മൾ ചെയ്യാതെ ബാക്കി ജോലി മറ്റെല്ലാത്തിനും ചെയ്യാൻ കഴിയുന്നത് ചെയ്തുകൊണ്ട് ജീവിച്ചാൽ മൃഗതുല്യ ജീവിതമല്ലേ? പരധർമ്മത്തിലാണ് ജീവിക്കുന്നത്. സ്വധർമ്മത്തെ ഉണർത്തിയതേയില്ല. കാര്യം മനസ്സിലായി. വളരെ മംഗളകാരിയായി, വളരെ കല്യാണകാരിയായി, പുതിയ ജീവിതം കിട്ടിയതുപോലെ. 15 വർഷത്തോളം അദ്ദേഹത്തിൻ്റെ കാൽക്കലിരുന്ന് ഈ വിദ്യ പഠിച്ചുകൊണ്ടിരുന്നു. 14 വർഷങ്ങൾക്ക് ശേഷം മുൻപ് അച്ഛനും അമ്മയും ഭാരതത്തിൽ വന്നു. അപ്പോൾ അമ്മയ്ക്ക് സുഖമില്ലാതായി, മാനസിക നെർവസ്നസ്. ഇവിടെ പലതരത്തിലുള്ള ചികിത്സകൾ നടത്തി, ശരിയായില്ല. ഈ വിദ്യ ലഭിച്ചാൽ ഈ രോഗത്തിൽ നിന്നും മുക്തി നേടുമെന്നറിയാമായിരുന്നു. ബർമ്മ സർക്കാരിനോട് പാസ്പോർട്ട് വേണമെന്ന് അപേക്ഷിച്ചു. അക്കാലത്ത് അവരുടെ നാഗരികർക്ക് മറ്റു രാജ്യങ്ങളിൽ പോകുവാൻ പാസ്പോർട്ട് അനുവദിക്കാറില്ലായിരുന്നു. എല്ലാ നിയമങ്ങളും തെറ്റിച്ച് എനിക്ക് പാസ്പോർട്ട് തന്ന് ഞാൻ എന്നും ആ ഉപകാരം സ്മരിക്കും. ഈ നാട്ടിൽ വരുവാൻ ഭാരത സർക്കാരും വിസ നൽകി. അതും വലിയ ഉപകാരം. അങ്ങനെ വന്നു. ഇതിനു മുൻപ് പലപ്പോഴും മനസ്സിലൊരു ഭാവമുണരാറുണ്ടായിരുന്നു, ഭാരതത്തിലെ ഇത്രയും വലിയ വിദ്യ ഈ വ്യക്തിയിൽ നിന്നും ലഭിച്ചു. ഇതിൻ്റെ ഗുണങ്ങൾ ഭാരതത്തിലുള്ള ആളുകൾക്കും ലഭിക്കണം. ഗുരുവിൻ്റെ മനസ്സിലും കൂടെ കൂടെ ഇതേ ഭാവം ഉണരാറുണ്ടായിരുന്നു. ബർമ്മ ഭാരതത്തോട് അതിയായി കടപ്പെട്ടിരുന്നു. ഈ കടം വീട്ടണം. ഭാരതമെന്ന ദരിദ്രതയിലാണ്. ഈ വിദ്യ ഭാരതത്തിലില്ല. ഇതെങ്ങനെ ഭാരതത്തിലെത്തും? പല പ്രാവശ്യം അദ്ദേഹം പറഞ്ഞു, നിങ്ങളാണ് പോകുന്നതെന്ന് വിചാരിക്കരുത്. ഞാൻ തന്നെയാണ് പോകുന്നത്. ധർമ്മമാണ് പോകുന്നത്. ഒരു വളരെ വലിയ ഉത്തരവാദിത്തമേറ്റുകൊണ്ടാണ് പോകുന്നത്. ആ നാട്ടിൽ പോയി ബർമ്മയുടെ കടം വീട്ടണം. ഇപ്പോൾ സമയമായി. വിപശനയെങ്ങും ഉയർത്തെഴുന്നേൽക്കുകയാണ്. ആ നാട്ടിൽ വിശ്വാസമാണ്. ഭഗവാൻ ബുദ്ധന് ശേഷം 2500 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഈ വിദ്യ വീണ്ടും ബർമ്മയിൽ നിന്നും ഭാരതത്തിലെത്തും. അവിടെ നിന്നും ലോകമെമ്പാടും പരക്കും. ഇങ്ങനൊരു വിശ്വാസമുണ്ട്. ഇത്രയും കാലം പോകാത്ത വിദ്യ ഇപ്പോൾ എങ്ങനെ പോകും? പോയാൽ തന്നെ ഭാരതത്തിൽ എങ്ങനെ പരക്കും? വെറുമൊരാഗ്രഹം മാത്രം എന്നു കരുതി. എന്നാൽ ഇവിടെ വന്നപ്പോൾ വലിയ ആശ്ചര്യമായി. ആദ്യത്തെ ശിബിരം, അതിൽ അച്ഛനും അമ്മയും 10-12 ആളുകളുമിരുന്നു. ശിബിരം അവസാനിച്ചപ്പോൾ ആളുകൾക്ക് ലാഭമുണ്ടായി. അച്ഛനമ്മമാരോടുള്ള കടപ്പാടിൽ നിന്നും മുക്തമായി. ഭഗവാൻ ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, ഒരാൾക്ക് തൻ്റെ മാതാപിതാക്കളോടുള്ള കടത്തിൽ നിന്നും മുക്തനാകുവാൻ കഴിയുകയില്ല. വളരെ പ്രയാസമാണ്. ജീവിതം മുഴുവൻ മറ്റൊന്നും ചെയ്യാതെ മാതാപിതാക്കളെ ശുശ്രൂഷിച്ചുകൊണ്ട് മാത്രമിരുന്നാലും കടം വീടുകയില്ല. എങ്ങനെ കടപ്പാടിൽ നിന്നും മുക്തനാകും? അച്ഛനും അമ്മയും ശീലത്തിൽ സ്ഥാപിതമല്ല എങ്കിൽ ശീലത്തിൽ സ്ഥാപിതമാകുവാൻ സഹായകമായാൽ, ശീലത്തിൽ സ്ഥാപിതമായി സമാധി പുഷ്ടമായിട്ടില്ല എങ്കിൽ സമാധി പുഷ്ടമാകുവാൻ സഹായകമാകുക, സമാധിയുണ്ട് പക്ഷേ പ്രജ്ഞയില്ല എങ്കിൽ പ്രജ്ഞയുണരുവാൻ സഹായകമായാൽ, പ്രജ്ഞയുണർന്നു എന്നാൽ നിർവ്വാണം സാക്ഷാത്കരിച്ചിട്ടില്ല എങ്കിൽ സഹായകമായാൽ കടം വീടും. ഞാനും എൻ്റെ അച്ഛനമ്മമാരുടെ ഋണത്തിൽ നിന്നും മുക്തനായി. ബാക്കി ശിബിരത്തിലിരുന്ന ആളുകൾ, ധർമ്മത്തിനൊരു സ്വഭാവമുണ്ട്, ഏഹി പസ്സിഗോ, വന്നു നോക്കൂ, വന്നു നോക്കൂ. ശിബിരത്തിലിരുന്ന ആളുകൾ, എൻ്റെ അമ്മയിരിക്കും, അച്ഛനിരിക്കും, സഹോദരൻ, സഹോദരി, ഇന്നയാൾ, ഇന്നയാൾ, ഒരു ശിബിരം കൂടി വേണം. ഞാനാണെങ്കിൽ ബർമാ സർക്കാരിൽ നിന്നും 3 മാസത്തെ അവധിക്ക് വന്നതായിരുന്നു. പക്ഷേ ഇവിടെ ധർമ്മഗംഗ ഒഴുകുവാൻ തുടങ്ങി. ശിബിരത്തിന് ശേഷം ശിബിരങ്ങൾ, ഒന്നിനു പുറകെ മറ്റൊന്ന്. 1000-കണക്കിന് ആളുകൾ വന്നു. അതിയായ ആശ്ചര്യം തോന്നി. ഇപ്പോൾ ഈ വിശ്വാസം ശരിയാണെന്ന് തോന്നുന്നു. ഞാൻ അറിയാത്ത, ഒരിക്കലും കാണാത്ത, എന്നെ അറിയാത്തവർ, ബർമ്മയിൽ നിന്നും വന്നപ്പോൾ വീട്ടുകാരെ കൂടാതെ എന്നെ അറിയുന്നവരുടെ പരിചയക്കാരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി. സംഖ്യ 100-ൽ എത്തിയില്ലായിരുന്നു. എന്നെ അറിയുകയോ ഞാൻ അറിയുകയോ ചെയ്യുന്നവരുടെ സംഖ്യ 100-ൽ കുറവായിരുന്നു. കോടിക്കണക്കിന് ജനസംഖ്യയുള്ള രാജ്യം എങ്ങനെയാണ് ആളുകൾ ആകർഷിച്ചു വന്നുപെടുന്നത്? എല്ലാ ജാതിയിലും അവരുടെ നേതാക്കന്മാർ. ഇപ്പോൾ പല നാടുകളിൽ നിന്നും ആളുകൾ വരുന്നു. ശരിക്കും വിഭജനം ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഇപ്പോൾ സമയമായി. വളരെ വേഗത്തിൽ ധർമ്മമുണരുകയാണ്. ഭാരതത്തിൽ വന്ന് ഏകദേശം 1.5 വർഷത്തിന് ശേഷം ബോധഗയയിൽ ഒരു ശിബിരം നടക്കുമ്പോൾ പെട്ടെന്ന് അറിവ് കിട്ടി. ഗുരുദേവൻ തൻ്റെ ശരീരത്യാഗം ചെയ്തു. ഒന്ന് ഞെട്ടി. പക്ഷേ പെട്ടെന്ന് ബോധം വന്നു. അദ്ദേഹം ധർമ്മം പഠിപ്പിച്ചതല്ലേ? ഒരു ചിന്ത മനസ്സിലുണർന്നു. മാതാപിതാക്കളുടെ കടം വീട്ടി. ഈ വ്യക്തിയുടെ കടം എങ്ങനെ വീട്ടാം? മാതാപിതാക്കൾ ജന്മം നൽകി. അത് സാംസാരിക ജന്മമായിരുന്നു. ഈ വ്യക്തി നൽകിയ ജന്മമാണ് യഥാർത്ഥ ജന്മം. പക്ഷികൾക്ക് 2 ജന്മമുള്ളതുപോലെ ആദ്യം അണ്ഡമായി ജനിക്കും. പിന്നീട് അണ്ഡത്തിൻ്റെ തോട് പൊട്ടിച്ച് ജനിക്കുമ്പോഴാണ് ശരിയായ ജന്മമാകുന്നത്. ഉള്ളിലെ സത്യത്തെ നോക്കുന്ന യഥാർത്ഥ ജന്മം. അവിദ്യയുടെ തോട് പൊട്ടിച്ച് പുതിയ ജന്മം നൽകിയത് ഈ വ്യക്തിയാണ്. 14 വർഷക്കാലം ഇത്ര സ്നേഹത്തോടെ, വാത്സല്യത്തോടെ ധർമ്മത്തിൽ പരിവക്കമാക്കി. ഇദ്ദേഹത്തിൻ്റെ കടത്തിൽ നിന്നും എങ്ങനെ മുക്തി നേടാം? അപ്പോളൊരു സങ്കല്പമെടുത്തു. തൻ്റെ ശേഷിച്ച ജീവിതം അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. വിവസന ലോകമെമ്പാടും പരക്കുക എന്നുള്ളത്, പ്രസിദ്ധിക്കു വേണ്ടിയല്ല, ലോകനന്മയ്ക്കായി. അദ്ദേഹത്തിൻ്റെ ഈ ആഗ്രഹം പൂർത്തീകരിക്കാം. എൻ്റെ ജീവിതം സമ്പൂർണമായും ഈ ജോലിക്കായി ഉപയോഗിക്കണം. അധികമധികം ആളുകൾ ഈ മാർഗത്തിലൂടെ സഞ്ചരിച്ച് മംഗളം വരിക്കട്ടെ, മംഗളം വരിക്കട്ടെ. ഇപ്പോൾ കാണാം എങ്ങനെയെല്ലാമാണ് ആളുകൾ ആകർഷിക്കപ്പെട്ട് ഇവിടെ എത്തുന്നത്. ഇവിടേക്ക് ആകർഷിക്കപ്പെടുന്നത് അവരുടെയും പുണ്യമാണ്. അനേകം ആളുകൾ ഇവിടെ വരുന്നു. അവർ ഏതെങ്കിലും ജന്മത്തിൽ എന്തെങ്കിലും സത്കർമ്മം ചെയ്തിട്ടുണ്ട്. വിവസന ചെയ്തിട്ടില്ലായിരിക്കും. ആ സത്കർമ്മം കൊണ്ട് മറ്റുള്ളവർക്ക് വിവസന കിട്ടി. അങ്ങനെയൊരു ബീജമുണ്ട്. ഇപ്പോൾ ആകർഷിക്കപ്പെട്ടു വരികയായിരിക്കും. അതിൻ്റെ പല രൂപത്തിൽ മറ്റു ചിലരെയും ശിബിരങ്ങളിൽ കണ്ടിട്ടുണ്ട്. അവർക്ക് ധർമ്മബീജം നേരത്തെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വരുന്നത് ഈ ധർമ്മത്തിലവർ ശരിക്കും പരിപക്വത നേടുവാൻ വേണ്ടിയാണ്. നല്ലതുപോലെ പക്വത നേടി സ്വന്തം നന്മ വരിക്കുകയും ലോകനന്മയ്ക്ക് സഹായകമാകുകയും ചെയ്യും. ഈ തരത്തിലുള്ളവരായിരുന്നാലും ധർമ്മബീജം ഉള്ളിലുള്ളവരായിരുന്നാലും കിട്ടിയ വിദ്യ വളരെ മൂല്യവാനാണ്. വളരെ വലിയ കൂടിയ രത്നമാണ് കിട്ടിയിരിക്കുന്നത്. അതിമൂല്യവാനായ രത്നം. വലിയ ഭാഗ്യം കൊണ്ടാണ് കിട്ടിയത്. ഇതിൽ നല്ലതുപോലെ പാകത നേടണം, നല്ലതുപോലെ പരിപക്വത നേടണം. മനുഷ്യജന്മം സാർത്ഥമാക്കും. അതുപോലെ അനേകം ആളുകൾക്ക് മംഗളം വരിക്കുവാൻ, അവർക്ക് സ്വസ്തി മുക്തി നേടാൻ സഹായകവുമാകും. ധർമ്മം വലിയ മംഗളകാരിയാണ്, മംഗളകാരിയാണ്. നല്ലതുപോലെ ഉണരട്ടെ ധർമ്മം, നല്ലതുപോലെ ഉണരട്ടെ, നല്ലതുപോലെ വ്യാപിക്കട്ടെ, വളരെ മംഗളം ഭവിക്കട്ടെ, വളരെ നന്മ വരട്ടെ, എല്ലാവർക്കും സ്വസ്തി മുക്തി ഭവിക്കട്ടെ, നല്ലതു വരട്ടെ.
ഫലാഹു ഫലാഹു ഫലാഹു.